ഓക്കെ അല്ലേ?
കേൾക്കുന്നുണ്ടോ?
യെസ്
ഞാനെന്ന്
ഞാൻ
തോന്നുന്നു.
പറയണോ?
ആ കേൾക്കാം കേൾക്കാം. ലൈവ് ആണോ? ലൈവ് ആണോ? ലൈവ് ആയോ എന്ന് നോക്കണം. അങ്ങനെ ഒരു സംഭവം നോക്കാനുണ്ട്.
ആരെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് പറയാം.
അതെ. ആ ഓക്കെ ഓക്കെ. ലൈവ് ആണ് ലൈവ് ആണ് ലൈവ് ആണ്. ഓക്കെ. സോ വിഗ്നു
യാ,
പറ
അപ്പോ എന്താ, അപ്പോ കുറെ കാലങ്ങളായി ആളുകൾ ചോദിക്കുന്ന, എല്ലാരും ചോദിക്കും നിരീശ്വരവാദത്തിന് തെളിവോടെ, നിരീശ്വരവാദത്തിന് തെളിവോടെ നമ്മള് എന്താ ഇഷ്ടം വെക്കണ കണ്ടിൻജൻസി ആർഗ്യുമെന്റ്, കലാം അവരെ ആർഗ്യുമെന്റുകൾക്കൊക്കെ മറുപടി കൊടുത്ത് കുറെ സെക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ റിയാക്ഷൻ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ആർഗ്യുമെന്റ് ഒറ്റ ഒരു ഒരു വീഡിയോ, അതായത് നമ്മുടെ അൺമാസ്കിംഗ് എത്തീസം ടീമുമായിട്ട് ഡിബേറ്റിനുണ്ട് എന്നുള്ള ഒരു കരക്കമ്പി കേട്ട ടൈമിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആയി ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ ഒരു മൂന്ന് ലൈൻ ഓഫ് എവിഡൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോ ഇനിയും എവിഡൻസുകൾ വേണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 25 തെളിവുകൾ കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോ ഇത് ആക്ച്വലി ഈ ഫോർമാറ്റ് പോണത്, നമ്മൾ ഈ വിശ്വാസികൾ ക്ലെയിം ചെയ്യണ പോലെ ദ മാത്തമാറ്റിക്കൽ പ്രൂഫ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് 100% തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ രീതിയിലല്ല നമ്മൾ പോകുന്നത്. സാധാരണ മനുഷ്യന്മാർ, സാറിന് നമ്മൾ സയൻസിലും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിലും ലോയിലും മറ്റേത് ബ്രാഞ്ചുകളിലും എല്ലാ ടൈപ്പ് ബ്രാഞ്ചുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അബ്ജക്റ്റീവ് റീസണിങ്, അതായത് നമ്മൾ തെളിവുകൾ എന്താ ശേഖരിക്കുക, ആ തെളിവുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ നോക്കുക ഏത് ഏത് വ്യൂ ആണ്, അതായത് നിരീശ്വരവാദത്തിലാണോ അത് ഈശ്വരവാദത്തിനാണോ, ഏതിനാണ് തെളിവുകൾ കൂടുതൽ. അപ്പൊ ഇതിൽ ഒരു വ്യൂക്ക് തെളിവുകൾ കൂടി ഒന്നിന് നല്ല തെളിവുകളായി ഉയർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യുക്തിയുള്ള മനുഷ്യനും ഈ ഒരു വ്യൂ എടുക്കണം. കാരണം തെളിവുകൾ കൂടിയത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ സ്ട്രക്ചർ എന്താ പോണത്. അപ്പോ നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മാക്സിമം തെളിവുകൾ പ്രസന്റ് ചെയ്യുക, നിരീശ്വരവാദത്തെ ഫേവർ ചെയ്യുക, ഈശ്വരവാദത്തിനെതിരെയുള്ള തെളിവുകൾ മാക്സിമം പ്രസന്റ് ചെയ്യുക എന്നുള്ള ഒരു ഒരു സ്റ്റൈലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 25 എവിഡൻസുകൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒറ്റ എവിഡൻസ് ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ 25 എവിഡൻസും കൂടി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു ക്യുമുലേറ്റീവ് കേസ്, നിരീശ്വരവാദം എടുത്ത് തോട്ടി കളയാൻ പാകത്തിനുള്ള ഒരു ക്യുമുലേറ്റീവ് കേസ് നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ആ സോറി, ഈശ്വരവാദം എടുത്ത് തോട്ടി കളയാനുള്ള ഒരു എന്താ ഒരു ക്യുമുലേറ്റീവ് കേസ് നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോ
സോഴ്സ് റെഫറൻസ് പറയണ്ടേ?
യാ, അപ്പോ എന്താ ഇതിന് നമ്മള് ഈ ഒരു ഇതിന്റെ കേട്ടസി പോകുന്നത് നമ്മുടെ ജെഫ്രി ജെ ലൗഡറിന്റെ സൈറ്റ് ആയിട്ടുള്ള സെക്യുലർ ഔട്ട് പോസ്റ്റ് ഡോട്ട് ഇൻഫ്ലുവൻസ് എന്നുള്ള സൈറ്റിലാണ്. അപ്പോൾ ലൗഡർ പ്രസന്റ് ചെയ്ത ഒരു, ലൗഡറിനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക, ലൗഡർ വേഴ്സസ് ഫ്രാങ്ക് ടൂറക്ക് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ടൂറക്കിനെ അടിച്ചിരുത്തിയ ഡിബേറ്റ് ആണ്. അപ്പോ ലൗഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡ്രൈപ്പർ ഫാനാണ്, ബോൾ ഡ്രൈപ്പർ ഭയങ്കര ഫാനാണ്. ഒരു ആ ഒരു ലൈനിൽ വരുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ ലൗഡർ പ്രസന്റ് ചെയ്ത ഒരു 25 ലൈൻ ഓഫ് എവിഡൻസ് നമ്മൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരു ജനറൽ എന്താ ഓർവ് പറയാം. നമ്മള് ഇപ്പൊ തെളിവ്, നിരീശ്വരവാദത്തിന് തെളിവ് തരികയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ആദ്യം തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ വേണം. അപ്പൊ ഇത് കുറെ ആൾക്കാര് നമ്മളിത് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിലോട്ട് പറയാം. ഇപ്പോ എന്താ പ്രതീഷ്, ഞാൻ പ്രതീഷിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ പ്രതീഷ് വീട്ടിലുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഞാനും എന്തപ്പോ വേറൊരാളും തമ്മിൽ തർക്കം നടക്കുക. അപ്പൊ ഞാൻ പറയുന്നത് പ്രതീഷ് വീട്ടിലുണ്ട്, അയാൾ പറയുന്നത് പ്രതീഷ് വീട്ടിലില്ല. അപ്പൊ നമ്മൾ എന്നിട്ട് രണ്ടുപേരും അവരുടെ ഹൈപ്പോത്തിസ് വെച്ചു, രണ്ടുപേരും അവരുടെ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ തെളിവുകൾ, എന്തൊക്കെ ഡാറ്റ നമുക്ക് കിട്ടുമെന്നാണ്. അപ്പൊ നമുക്ക് വീടിന്റെ ചുറ്റും നോക്കാം. വീടിന്റെ മുറ്റത്തതാ ഒരു ചെരുപ്പ് കിടക്കുന്നു, പ്രതീഷ് സ്ഥിരം പുറത്തിലേക്ക് പുറത്തേക്ക് ഇട്ട് പോകുന്ന ചെരുപ്പ് അതാ കിടക്കുന്നു. അപ്പൊ ഞാൻ പറയുകയാണ് അതാ പ്രതീഷ് എന്താ പ്രതീഷിന്റെ ചെരുപ്പത കിടക്കുന്നു. അപ്പൊ പ്രതീഷ് ഉള്ളിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്, കാരണം അവിടെ ചെരുപ്പ് അവിടെ ഉണ്ട്. അപ്പൊ പ്രതീഷ് വീടിന്റെ ഉള്ളിലാണെങ്കിൽ പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെരുപ്പ് അവിടെ ഉണ്ടാവും, കാരണം പ്രതീഷ് അത് ഇട്ട് പോയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്റെ ഹൈപ്പോതെസിസിനെ ഫേവർ ചെയ്യണം. അപ്പോ എന്താ യാ, അപ്പോ മറ്റേ ആള്, അതായത് പ്രതീഷ് വീട്ടില് ഇല്ല എന്ന് പറഞ്ഞ ആള് അയാൾ പറയാണ്, സോറി ആൾക്കാർ, ഓക്കെ അപ്പോ എന്താ പ്രതീഷ് വീട്ടിലില്ലാന്ന് പറഞ്ഞ ആളും വന്ന് പറയാണ്, ഓക്കെ പ്രതീഷിന്റെ ചെരുപ്പ് ഇവിടെ ഉണ്ട്, ചിലപ്പോ പ്രതീഷ് ചെരുപ്പിടാതെ പുറത്തു പോയതാണെങ്കിലോ, അല്ലെങ്കിൽ പ്രതീക്ഷ പുറത്തു പോയി പ്രതീക്ഷനെ ആരോ തല്ലിക്കൊന്ന് പ്രതീക്ഷന്റെ ചെരുപ്പ് കൂടെ തിരിച്ചു കൊടുന്നു ഇട്ടതാണെങ്കിലും, അങ്ങനെ അബ്സേർഡ് ക്ലെയിമുകൾ ആർക്കും വെക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കൂടുതൽ ക്ലെയിമുകൾ വെക്കുകയാണ് ഈ ഡാറ്റനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രതീക്ഷ വീട്ടിലുണ്ട് എന്നുള്ള സിമ്പിൾ ഒറ്റ ക്ലെയിം കൊണ്ട് എനിക്ക് ഡാറ്റനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഈ പ്രതീക്ഷ വീട്ടിലുണ്ട് എന്നുള്ള എന്റെ ഹൈപ്പോത്തിസിസ് ശരിയാണെങ്കിൽ ഈ ചെരുപ്പ് ഇവിടെ എക്സ്പെക്ടഡ് ആണ്, ചെരുപ്പ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട സാധനമാണ്. എന്നാൽ ഇയാൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ ചെരുപ്പ് പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഇയാൾ എന്ത് ചെയ്യണം, ഇയാൾ അഡീഷണൽ ആയിട്ട് ഇയാൾ കുറെ ന്യായ ഒരു ടൈപ്പ് ന്യായങ്ങൾ കൊണ്ടുവരണം, പ്രതീക്ഷ ചെരുപ്പ് മറന്നിട്ട് പോയതാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടതാണ്, അങ്ങനെ എന്താ അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യേണ്ടി വരും. ഇതാണ് ഈ നമ്മൾ സാധാരണ തെളിവും പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം. നമ്മളൊരു തെളിവ് പറയുമ്പോൾ വിശ്വാസിയും പറയുന്നത് അയ്യോ ഇതൊക്കെ ഞങ്ങളുടെ ദൈവത്തിനും ദൈവത്തിന്റെ ഹൈപ്പോത്തിസിസിലും എക്സ്പെക്റ്റഡ് ആണല്ലോ, എന്താ കാരണം ഇങ്ങനെ ഇങ്ങനെ ദൈവത്തിന് ഇങ്ങനെ ഇങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ ദൈവത്തിന് ഇങ്ങനെ ഇങ്ങനെ ചെയ്തൂടെ, അപ്പോ ചെയ്തൂടെ എന്നുള്ളതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് എക്സ്പെക്റ്റഡ് അല്ല. എന്നാൽ നേരെ മറിച്ച് ഇപ്പുറത്തെ ഹൈപ്പോത്തിസിലാണെങ്കിൽ അത് ഡയറക്ട്ലി എക്സ്പെക്റ്റഡ് ആണ്, ഇപ്പുറത്തെ ഹൈപ്പോത്തിസിൽ അത് ഡയറക്ട്ലി എക്സ്പെക്റ്റഡ് അല്ല, നിങ്ങൾ ഉടായ്പ് ന്യായങ്ങൾ ചേർക്കേണ്ടി വരും. ആ ഉടായ്പ് ന്യായം ശരിയാണെന്നുള്ളതിൽ നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഹൈപ്പോത്തിസിന്റെ കോംപ്ലക്സിറ്റി കൂട്ടുക ചെയ്യും, നിങ്ങൾ കൂടുതൽ ക്ലെയിം വയ്ക്കും തോറും അത് തെറ്റാവാനുള്ള സാധ്യത കൂടും. അപ്പോ ഈ ഒരു കേസിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുമ്പോഴൊന്നും ഡയറക്റ്റ് നമ്മൾ എത്തീസം വേഴ്സസ് തീസ് അല്ല കൗണ്ടർ ഹൈപ്പോത്തിസിസ് ആക്കി വെക്കാറ്. ഇപ്പോ തീസത്തിന് കൗണ്ടർ ആക്കിയിട്ട് സാധാരണ ഞങ്ങൾ പ്രസന്റ് ചെയ്യാറ് നാച്ചുറലിസം എന്നുള്ള ഹൈപ്പോത്തിസിസ് ആണ്. നാച്ചുറലിസം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റികൾ മാത്രമേ കോസൽ റിലേറ്റഡ് വരുന്നു, അതായത് ദൈവം, ആത്മാക്കള്, എന്താ പ്രേതം, മാലാക, അങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ എന്ന് നമ്മൾ സാധാരണ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത്, ജനറൽ നോഷൻ ഉണ്ട് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ. അപ്പോ അത്തരത്തിലുള്ള എൻറ്റിറ്റികളൊന്നും ഇതിൽ വരുന്നില്ല എന്നുള്ള ഒരു ഒരു ക്ലെയിമാണ് ഒരു അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് ആണ് നാച്ചുറലിസം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നാച്ചുറലിസം ശരിയാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളില്ല, ദൈവം ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നാച്ചുറലിസം ശരിയാണെങ്കിൽ എന്താണ്, ദൈവം ഇല്ല എന്നുള്ള ഹൈപ്പോത്തിസിന് ഫേവറബിൾ ആണ്. അപ്പോ എന്താ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നാച്ചുറൽ നമ്മളൊരു ഡാറ്റ പ്രസന്റ് ചെയ്യും, ആ ഡാറ്റ നാച്ചുറലിസ്റ്റിലാണോ തീസത്തിലാണോ കൂടുതൽ എക്സ്പെക്റ്റഡ് എന്ന് നോക്കും. ഞങ്ങൾ ആർഗ്യൂ ചെയ്യുന്നത് നാച്ചുറലിസ്റ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഡാറ്റകൾ ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോ ഇതില് ഞങ്ങളൊരു ഡാറ്റ കൊണ്ടുവരുമ്പോൾ അത് തീസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ അഡീഷണൽ കമ്മിറ്റ്മെന്റ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തിയറി കൂടുതൽ കോംപ്ലക്സ് ആവും, കൂടുതൽ കോംപ്ലക്സ് ആവും തോറും നിങ്ങളുടെ തിയറി മോശമായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മള് എവിഡൻസ് പ്രസന്റ് ചെയ്യുമ്പോൾ എന്താ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. സോ യാ ഫസ്റ്റ് ലൈൻ ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ വേൾഡ് എന്ന്. അപ്പോ നാച്ചുറൽ വേൾഡിന്റെ എക്സിസ്റ്റൻസ്, നാച്ചുറൽ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എഗ്രി ചെയ്യുന്ന കാര്യമാണ്, തീസ്റ്റുകളെ എഗ്രി ചെയ്യുന്ന കാര്യം. നമ്മൾ ചുറ്റും നോക്കിയാൽ നാച്ചുറൽ വേൾഡ് ഉണ്ട്. അപ്പോൾ നാച്ചുറൽ വേൾഡിന്റെ എക്സിസ്റ്റൻസ് ഇറ്റ്സെൽഫ് ഈസ് എവിഡൻസ് ഫോർ നാച്ചുറലിസം. കാരണം നാച്ചുറലിസം ശരിയാണെങ്കിൽ, നാച്ചുറലിസം എന്നുള്ള ഹൈപ്പോത്തിസിസ് ശരിയാണെങ്കിൽ നാച്ചുറൽ വേൾഡ് ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണ്. കാരണം നാച്ചുറൽ വേൾഡ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുക നാച്ചുറലിസം ശരിയാണെന്നുണ്ടെങ്കിൽ, ഡയറക്ട്ലി എൻറ്റേൽ ചെയ്യണ ഒരു സംഭവമാണ്. എന്നാൽ തീസം ശരിയാണെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ നാച്ചുറൽ വേൾഡ് ഉണ്ടാക്കായിരുന്നു, ഉണ്ടാക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദൈവത്തിന് ഉണ്ടാക്കേണ്ട ആവശ്യമല്ല. ദൈവത്തിന് നാച്ചുറൽ വേൾഡ് ഇല്ലാതെ തന്നെ ആത്മാക്കൾ മാത്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാതിരിക്കാം. അപ്പോ നാച്ചുറൽ വേൾഡ് എന്നുള്ള സംഭവം നാച്ചുറലിസ്റ്റിന് ഡയറക്ട്ലി എക്സ്പ്ലെയിൻഡ് ആണ്. തീസ്റ്റുകൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഓക്കെ ലോജിക്കലി പ്രശ്നമൊന്നുമില്ല തീസത്തിൽ നാച്ചുറൽ വേൾഡ് ഉണ്ടാവണേന്, പക്ഷെ ഇത് എക്സ്പെക്ടഡ് അല്ല. എക്സ്പെക്ടഡ് ആക്കണമെങ്കിൽ എന്ത് കാരണം, അവർ വീണ്ടും ഉടായ്പ് ന്യായങ്ങൾ കൊണ്ടുവരണം. എന്താ ദൈവത്തിന് ഉണ്ടാക്കാൻ തോന്നി, ദൈവത്തിന് മനുഷ്യരോട് സ്നേഹമുണ്ട്, ദൈവം ഇങ്ങനെ എന്താ ഇങ്ങനെ എന്താ പെട്ടെന്നിരുന്നപ്പോ ദൈവത്തിന്റെ വില്ലിൽ നിന്ന് യൂണിവേഴ്സ് വന്നു എന്നുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ന്യായം കൊണ്ടുവരണം. ന്യായം കൊണ്ടുവരുമ്പോൾ നമുക്കറിയില്ല, നമുക്ക് രണ്ടുപേർക്കും അറിയില്ല ന്യായത്തെ പറ്റിയിട്ട്. കാരണം നിങ്ങളുടെ ബേസ് ഹൈപ്പോത്തിസിൽ അങ്ങനെ ഒരു ന്യായം ഇല്ല. അപ്പോൾ അഡീഷണലി ന്യായം കൊണ്ടുവന്നവരും നിങ്ങളുടെ തിയറി വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. സോ നാച്ചുറൽ വേൾഡ് എന്നുള്ളത് നാച്ചുറലിസ്റ്റിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. പ്രതീക്ഷ പ്രതീക്ഷ
ആ ഓക്കെ സോ രണ്ടാമത്തെ എവിഡൻസിലേക്ക് പോവാം. സോ രണ്ടാമത്തെ എവിഡൻസ് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ഓക്കെ, രണ്ടാമത്തെ എവിഡൻസ് പറയുന്നത് ദി ആന്റി ക്രിയേഷൻ എക്സ് നിഹിലോ ആർഗ്യുമെന്റ് എന്നാണ്. സോ ഇത് കലാം ആർഗ്യുമെന്റിന്റെ ഒരു പാരഡി എന്ന് വേണമെങ്കിൽ പറയാം. സോ കലാം ആർഗ്യുമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എവറിഥിങ് ദാറ്റ് ബിഗിൻസ് ടു എക്സിസ്റ്റ് ആസ് എ കോസ് യൂണിവേഴ്സ് ബിഗാൻ ടു എക്സിസ്റ്റ് ദെർഫോർ യൂണിവേഴ്സ് ഹാസ് എ കോസ് എന്നാണല്ലോ ഇത് പറയുന്നത്. അപ്പം ദി ആന്റി ക്രിയേഷൻ എക്സ് നിഹിലോ ആർഗ്യുമെന്റ് പറയുന്നത് എക്സ് നിഹിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്ങിൽ നിന്ന് വരിക എന്നാണ്. അതായത് നത്തിങ്ങിൽ നിന്നൊന്നും വരികയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ബിഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിഗിനിങ് എപ്പോഴും പ്രീ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസിൽ നിന്നായിരിക്കും എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ആന്റി ക്രിയേഷൻ എക്സ് നിഹിലോ ആർഗ്യുമെന്റ്. അപ്പം അതിന്റെ പ്രിമൈസ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ദാറ്റ് ബിഗിൻസ് ടു എക്സിസ്റ്റ് കംസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസ്. അതായത് എന്തെങ്കിലും തുടക്കം ഉണ്ടെങ്കിൽ ആ തുടക്കം പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിന്നേ വരത്തുള്ളൂ. അത് നമുക്ക് കാണുന്ന സംഭവമാണ്, നമുക്ക് ഇൻഡ്യൂറ്റീവ്ലി തന്നെ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ഇൻഡക്റ്റീവ്ലി അറിയുന്നുണ്ട്, നമ്മൾ സയൻസ് അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നാച്ചുറൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് നാച്ചുറൽ കോസ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തേത് യൂണിവേഴ്സ് ബിഗിൻ ചെയ്തിട്ടുണ്ടെന്ന് എടുക്കാം നമുക്ക്. യൂണിവേഴ്സ് ഒന്നുകിൽ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷന് ബിഗിനിങ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിന് മൊത്തമായിട്ടൊരു ബിഗിനിങ് ഉണ്ട്. ഇത് രണ്ടും ആണെങ്കിലും ഇത് എൻടൈൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഒന്നുകിൽ യൂണിവേഴ്സിന്റെ ബിഗിനിങ് കോസ് ചെയ്തിട്ടുള്ളത് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസിൽ നിന്നാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ബിഗിനിങ് മൊത്തമായിട്ടുള്ള ബിഗിനിങ് പ്രീ എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസിൽ നിന്നാണ്. അപ്പോൾ ഈ ആർഗ്യുമെന്റ്, ഈ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്, ഈ രണ്ട് പ്രിമൈസും കൺക്ലൂഷനിലും ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ, ഈ രണ്ട് പ്രിമൈസും നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ എക്സ് നിഹിലോ ക്രിയേഷൻ ഇമ്പോസിബിൾ ആണ്. എക്സ് നിഹിലോ ക്രിയേഷൻ ഇമ്പോസിബിൾ എന്ന് വെച്ചാൽ നത്തിങ്ങിൽ നിന്നൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുക ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഗോഡ് ഉണ്ടെങ്കിൽ പോലും, ദൈവം ഉണ്ടെങ്കിൽ പോലും ദൈവത്തിനും ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പറ്റില്ല. കാരണം എക്സ് നിഹിലോ ക്രിയേഷൻ ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആർഗ്യുമെന്റ്, ഇങ്ങനെ ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫേവർ ചെയ്യുന്നത് ഇതിനാണ്, നാച്ചുറലിസത്തിനാണ്. തീസത്തിൽ ഇത് ഇമ്പോസിബിൾ ആയിട്ട് വരും. അപ്പൊ ഇതൊരു ലൈൻ ഓഫ് എവിഡൻസസ് എടുക്കുമ്പോൾ ഈ ഒരു എക്സ് നിഹിലോ ആർഗ്യുമെന്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് ഫിലിപ്പി ലിയോന്റെ ഒരു ആർഗ്യുമെന്റിൽ നിന്നൊക്കെയുള്ള ഒരു ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ലൈൻ ഓഫ് എവിഡൻസ്. ഫസ്റ്റ് ലൈൻ വിഗ്നു പറഞ്ഞു ഇത് എക്സിസ്റ്റിംഗ് യൂണിവേഴ്സ് ഉണ്ട്, രണ്ടാമത്തേത് നമ്മുടെ ഇതാണ് എക്സ് നിഹിലോ ആർഗ്യുമെന്റ് ആണ്. നമുക്ക് മൂന്നാമത്തെ അതിലേക്ക് നോക്കാം.
ഓക്കെ, ഇത് നമ്മള് ഒരു ആർഗ്യുമെന്റ് പ്രതീക്ഷ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഞാൻ പറയാം, പിന്നൊന്നും എങ്ങനെയാ പെട്ടെന്ന് പെട്ടെന്ന് പോകും ചെയ്യാം. ഒരു ബേസിക് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഓരോ ഡാറ്റ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഡിഡ്യൂസ് ചെയ്യാൻ പറ്റും ഇത് ഏതിലാണ് എക്സ്പെക്ടഡ് എന്നുള്ളത്. സോ നമ്മൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ തരുന്നു. ഇത് മാത്രമല്ല, ഇനി ഇഷ്ടം പോലെ ഡാറ്റ ഉണ്ട് നാച്ചുറലിസ്റ്റിനൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ദ കണ്ടിന്യൂവൽ എക്സിസ്റ്റൻസ് ഓഫ് ഫിസിക്കൽ റിയാലിറ്റി. ഇത് ഫസ്റ്റ് പറഞ്ഞതിന് ജസ്റ്റ് ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ്. അതായത് നമ്മള് ഈ നത്തിങ് എന്നുള്ളൊരു ഐഡിയ, അതായത് വാക്വം അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഭവം എന്നല്ല, ആബ്സല്യൂട്ട് നത്തിങ്, മെറ്റാഫിസിക്കലി നത്തിങ് എന്ന് പറയുന്ന സംഭവം പൊതുവെ തീസ്റ്റുകളും നമ്മൾ എടുക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ നത്തിങ് എക്സിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നുള്ള ഒരു വ്യൂ നമ്മൾ ആരും പൊതുവെ എടുക്കാറില്ല. അപ്പോ എന്താ, നമ്മുടെ യൂണിവേഴ്സ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നാച്ചുറലിസം ആണ് ട്രൂ എന്നുണ്ടെങ്കിൽ, നാച്ചുറൽ വേൾഡ് ഒരിക്കലും എന്താ പെട്ടെന്ന് ഇല്ലാണ്ടാവാൻ പറ്റില്ല. കാരണം അത് കണ്ടിന്യൂയിങ് എക്സിസ്റ്റൻസ് ആയിരിക്കണം, കാരണം അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ആണ്. അപ്പൊ നത്തിങ് എന്നുള്ള സ്റ്റേറ്റ് പറ്റില്ല. പക്ഷേ തീസമാണ് ട്രൂ എന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ യൂണിവേഴ്സ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആക്കാം, കാരണം അപ്പോഴും നത്തിങ് ആയിട്ടില്ല, കാരണം ദൈവമുണ്ട്. അപ്പൊ നത്തിങ് എന്നുള്ള സ്റ്റേറ്റ് അവിടെ തീസത്തിൽ വരുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ദൈവം മാത്രമായിട്ടുള്ള ഒരു വേൾഡ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ്. നമ്മൾ യൂണിവേഴ്സിൽ ഇല്ലാണ്ടാകാണെങ്കിൽ ദൈവത്തിന് പറ്റും, പക്ഷെ നാച്ചുറലിസ്റ്റിലാണെങ്കിൽ നാച്ചുറൽ വേൾഡ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ നമ്മുടെ ലോക്കൽ യൂണിവേഴ്സ്, നമ്മളിപ്പോ കാണുന്ന യൂണിവേഴ്സ് എന്താ വല്ല ബിഗ് ക്രഞ്ച് അടിച്ച് നശിച്ചു പോയെന്ന് വിചാരിച്ചാലും അവിടെ പിന്നെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് വല്ല മൾട്ടിവേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ വേൾഡ് അപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്പേസ് ടൈം ഉള്ളിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല പറയണത്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കണോ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ ഈ നാച്ചുറൽ വേൾഡ് ഇങ്ങനെ കണ്ടിന്യൂയിങ് എക്സിസ്റ്റൻസ്, നാച്ചുറൽ വേൾഡ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നാച്ചുറലിസ്റ്റിന് പെർഫെക്റ്റ്ലി എക്സ്പെക്ടഡ് ആണ്. അത് നാച്ചുറലിസ്റ്റിന് വെൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ തീസത്തിന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വീണ്ടും എന്താ അഡീഷണൽ ഉടായ്പ് കൊണ്ടുവരേണ്ടി വരും. തീസത്തിൽ അത് എക്സ്പെക്ടഡ് അല്ല. നെക്സ്റ്റ്.
സോ അടുത്തത് സ്കെയിൽ ഓഫ് ദി യൂണിവേഴ്സ്. അതായത് നമ്മൾ ഈ ഒരു പ്രപഞ്ചത്തെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭൗതിക യാഥാർത്ഥ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ എത്രത്തോളം ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ ഒരു ഒരു നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രിവിലേജ്ഡ് പൊസിഷൻ പ്രപഞ്ചത്തിലില്ല. സമയം നമ്മൾ ചരിത്രം നോക്കുമ്പോഴും ഇല്ല. കാരണം ചരിത്രത്തിൽ നമ്മൾ അറിയാലോ, നമ്മളൊരു കോസ്മിക് കലണ്ടറായിട്ട് നമ്മൾ നമ്മൾ പ്രപഞ്ചത്തെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഡിസംബർ 31-ന് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് എങ്ങാണ്ടാണ് മനുഷ്യൻ വന്നതെന്നൊരു ഒരു കോസ്മിക് കലണ്ടർ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും ആ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ഈ റിയാലിറ്റിയിൽ വരുന്നത് തന്നെ, ഈ യൂണിവേഴ്സിൽ ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു 99% ഓഫ് ദ ടൈം മനുഷ്യൻ എന്ന സംഭവം ഈ യൂണിവേഴ്സിൽ അപ്രസക്തമായിരുന്നു. മാത്രമല്ല നമ്മൾ സ്പേഷ്യലി നോക്കിയാലും, ഇതിപ്പോൾ ഞാൻ സമയത്തിൻ്റെയാണ് പറഞ്ഞത്, സ്പേഷ്യലി നോക്കിയാലും യൂണിവേഴ്സിൻ്റെ ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിലെ ഒരു വലിയ ഒരു ഒരു ഭാഗത്തൊന്നും നമുക്ക് മനുഷ്യനെ കാണില്ല. വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ ഇതെന്തിനുള്ള ഡേറ്റയാണ്? ഈ ഡേറ്റ ഏതിനെയാണ് ഫേവർ ചെയ്യുന്നത്? നാച്ചുറലിസത്തിനെയാണോ അതോ തീസത്തിനെയാണോ? തീസത്തിനെ ഇത് ഫേവർ ചെയ്യില്ല എന്നാണ് ഈ ആർഗ്യുമെൻ്റ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീസം ശരിയാണെങ്കിൽ ദൈവം ഇതൊരു ടെസ്റ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നല്ല ദൈവം മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് മനുഷ്യന് വേണ്ടിയാണല്ലോ പ്രപഞ്ചം ഉണ്ടാക്കിയെന്നാണ് മിക്ക തീസ്റ്റിക് ഫോർമുലേഷൻസും വരുന്നത്. അപ്പോൾ ഈ ഇത് ശരിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ സിഗ്നിഫിക്കൻസ് കിട്ടിയേനെ, അറ്റ്ലീസ്റ്റ് സ്പേഷ്യോ ടെമ്പറൽ സിഗ്നിഫിക്കൻസ് എങ്കിലും കിട്ടിയേനെ. പക്ഷെ നമുക്കത് കാണുന്നില്ല. പക്ഷെ നാച്ചുറലിസം എന്താണ് നാച്ചുറലിസം എന്താണ് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിഫറൻസ് ആണ്. മനുഷ്യൻ അല്ലെങ്കിൽ ലൈഫ് ഉണ്ടാവണമെങ്കിൽ തന്നെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള നാച്ചുറൽ പ്രോസസ്സോടുകൂടിയേ വരത്തുള്ളൂ. അതും എല്ലായിടത്തും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വരുന്ന രീതിയും വരുന്ന കാലവും വരുന്ന ആ ഇൻസിഗ്നിഫിക്കൻസും, കാരണം നേച്ചറിന് അങ്ങനെ ഒരു എയിമില്ല, മനുഷ്യനെ ഉണ്ടാക്കണം എന്നുള്ള എയിമില്ല. അപ്പോൾ ഇപ്പോഴുള്ള സ്കെയിൽ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ആ യൂണിവേഴ്സിലുള്ള മനുഷ്യൻ്റെ പ്രിവിലേജ്, ഇത് കൂടുതൽ ഫേവർ ആകുന്നത് നാച്ചുറലിസത്തിനാണ്, ഇത് തീസത്തിനല്ല ഫേവർ ആകുന്നത്. അപ്പോൾ അതാണ് നാലാമത്തെ എവിഡൻസ്.
പ്രതീക്ഷ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ഫോം തന്നെയാണ്. അതായത് നമുക്കറിയാം, മനുഷ്യന് ആകെ ജീവിക്കാൻ പറ്റണത് നമ്മുടെ അറിയുന്ന, നമ്മൾ ഇന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും യൂണിവേഴ്സിലെ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ മനുഷ്യന് ഒരു 5 സെക്കൻഡ് തികച്ച് സർവൈവ് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റേഡിയേഷൻ എന്തായാലും അത് എന്താ ഇൻഹോസ്പിറ്റബിൾ ആണ്, ലൈഫിന് ഭയങ്കര ഹോസ്റ്റിലിറ്റി കാണിക്കുന്ന സ്ഥലമാണ് ബാക്കിയുള്ള യൂണിവേഴ്സ് ഒക്കെ. അപ്പോൾ ഇവിടെ ഒരു ദൈവമാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ, അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് ഫോമിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. പക്ഷെ നാച്ചുറലിസ്റ്റിലാണെങ്കിലോ, നാച്ചുറലിസ്റ്റിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ഇൻഡിഫറൻസ് ആണ്. അതായത് ആരും നമ്മളെ കെയർ ചെയ്യാൻ ആരുമില്ല, നമുക്ക് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, നമ്മളെ കെയർ ചെയ്യാൻ ആരുമില്ല. ഇവിടെ നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വല്ല ഭാഗ്യത്തിനുണ്ടായതായിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് അതാണ് കാണാൻ കഴിയുക, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ഥലത്ത് വളരെ എന്താ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രം നമ്മൾ ഉണ്ടായി, ബാക്കിയുള്ളതൊക്കെ നമുക്കൊരു സ്പെഷ്യൽ പ്രിവിലേജും അവിടെ കിട്ടുന്നില്ല. അപ്പൊ ഇത് നാച്ചുറലിസ്റ്റിൽ പെർഫെക്റ്റ്ലി എക്സ്പെക്റ്റഡ് ആണ്, പക്ഷെ തീസത്തിൽ അത് എക്സ്പെക്റ്റഡ് അല്ല. അവർക്ക് അഡീഷണലി എന്തെങ്കിലും സംഭവം തള്ളിക്കയറ്റേണ്ടി വരും.
ഈ അടുത്തത് അൺഇംപ്രസീവ്നെസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് കമ്പയർഡ് ടു ദി എബിലിറ്റീസ് ഓഫ് ഗോഡ്. അതായത് മനുഷ്യനെ മിക്ക തീയിസ്റ്റിക് ആർഗ്യുമെന്റ്സും പറയുന്നത് മനുഷ്യനൊരു സ്പെഷ്യൽ ക്രിയേഷൻ ആണെന്നും, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സ്വന്തം ഇമേജിൽ സൃഷ്ടിച്ചെന്നും, അങ്ങനെയൊക്കെയുള്ള പല ആർഗ്യുമെന്റ്സ് ആണ്. സ്വന്തം ഇമേജിൽ അല്ലെങ്കിൽ സ്വന്തം അട്രിബ്യൂട്ട്സ് മാക്സിമം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് വീക്ഷണമാണ് തീസം മുമ്പോട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ എത്രയൊക്കെ കടന്ന് ആലോചിച്ചാലും, നമ്മൾ എന്ത് പ്രിൻസിപ്പിൾ എടുത്താലും, എത്രയൊക്കെ യുക്തിപരമായി ആലോചിച്ചാലും, നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യരെ നിങ്ങൾക്ക് എത്ര എണ്ണാൻ പറ്റും? കൂടി വന്നാൽ 10 പേരോ 20 പേരോ 100 പേരോ അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾക്ക് എണ്ണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ധാർമ്മികരായിട്ടുള്ള മനുഷ്യരാരൊക്കെയാണ്, മഹോന്നതരാരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിരലുണ്ടാവുന്ന 10 പേരോ 20 പേരെ കിട്ടത്തുള്ളൂ. പക്ഷെ കോടിക്കണക്കിനും ലക്ഷക്കണക്കിനുമൊക്കെ മനുഷ്യർ ജനിച്ച് മരിച്ച ഒരു ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മനുഷ്യരാരാന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ആകെ നമുക്ക് കിട്ടുന്നത് ഒരു വളരെ ലിമിറ്റഡ് സെറ്റ് ഓഫ് മനുഷ്യരെയാണ്. അതും ഈ ഒരു ഒംനിപൊട്ടൻ്റും ഒംനിഷ്യൻ്റും ആയിട്ടുള്ള ഒരു ദൈവം സ്വന്തം ഇമേജിൽ നമ്മളെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഡേറ്റ, ഇതെന്തുകൊണ്ടാണ് ഈ ഒരു കറക്റ്റ് മിസ്മാച്ച് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തീസത്തിൽ പറയേണ്ട എക്സ്ട്രാ കുറെ കാര്യങ്ങൾ പറയുന്നത്, അതായത് ദൈവം മനഃപൂർവ്വം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇന്ന് ഫ്രീ വില്ല് കൊടുത്തതാണ്, അത് ഇങ്ങനെ കൊടുത്താണ്, അത് അങ്ങനെ കൊടുത്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ നാച്ചുറലിസത്തിൽ ഇങ്ങനെ, നാച്ചുറലിസത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിഫറൻസ് ആണ്. ചില ആളുകൾ മോറലാവും, ചില ആളുകൾ ഇമ്മോറൽ ആയിരിക്കും, ചില ആളുകൾ ഇന്റലിജന്റ് ആയിരിക്കും. പിന്നെ ഇന്റലിജന്റ് ആവണമെന്ന നിർബന്ധം നാച്ചുറലിസം എന്താ പറയുന്നത് കൊണ്ടുവരികയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒരു മെജോറിറ്റി ഓഫ് ആളുകളിൽ എല്ലാവരും ഇതാവും. ഓക്കെ, അപ്പം ഇങ്ങനെ തീസത്തിൽ ഒരു ഒരു റീസത്തിൽ അത് മോർ എക്സ്പെക്റ്റഡ് ആണ്. എന്ത് കൂടുതൽ ആളുകൾ ഇംപ്രസീവ് ആയിരിക്കുന്നു, കാരണം ഒരു ഒമ്നിഷ്യന്റ് ഒമ്നിപൊട്ടന്റ് ബീങ് ആണ് നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വളരെ കുറച്ച് പേര് മാത്രമേ ഒരു നല്ലൊരു ഇന്റലിജൻസും അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലൊക്കെ എത്തുന്നുള്ളൂ, നല്ല നല്ല രീതിയിലൊക്കെ എത്തുന്നുള്ളൂ. അപ്പൊ ഇത് നാച്ചുറലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു എവിഡൻസും നാച്ചുറലിസം ഡയറക്ട്ലി പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിഫറൻസും. അങ്ങനെ ഒരു എയിംലെസ് ആയിട്ടുള്ള ബ്ലൈൻഡ് നാച്ചുറൽ പ്രോസസ്സ് വഴി ഉണ്ടായ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഇന്റലിജൻ്റ് ലൈഫ് ഉണ്ടാവുമെങ്കിൽ പോലും അത് ഇങ്ങനെ ഇരിക്കുകയുള്ളത്. ഇതാണ് ആറാമത്തെ എവിഡൻസ്.
ഏഴാമത്തെ എവിഡൻസ്, ഇത് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് എവിഡൻസ് ആയി കണക്കൂട്ടുന്ന ഒരു സാധനം. കോംപ്ലക്സ് ലൈഫ് എവോൾവ് ഫ്രം സിമ്പിൾ ലൈഫ്, അതായത് ബേസിക്കലി എവല്യൂഷൻ. നമുക്കറിയാം നമ്മുടെ നമുക്കിന്ന് ഏകദേശം വളരെ നന്നായിട്ട് അറിയുന്ന കാര്യം നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് എവല്യൂഷൻ വഴിയാണ്. അതായത് അത് സിമ്പിൾ ഫോം ആയിരുന്നു, എന്നിട്ട് നമ്മൾ പതുക്കെ ഗ്രാജുവൽ എവല്യൂഷൻ വഴി നാച്ചുറൽ സെലക്ഷൻ വഴി നമ്മൾ കോംപ്ലക്സ് ആയി കോംപ്ലക്സ് ആയി എന്ന് ഹ്യൂമൻ പോലത്തെ ഒരു കോംപ്ലക്സ് ഫോമിലേക്ക് എത്തി എന്നുള്ളത്. ഇത് ഇത് ഇത്തരത്തില് ഒരു ലൈഫ് ഉണ്ടാവല് നാച്ചുറലിസ്റ്റിലാണെങ്കിൽ ഇതേ ഓപ്ഷൻ ഉള്ളൂ. അതായത് നാച്ചുറൽ, സോറി നമ്മുടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഓക്കെ, അപ്പോ എന്താ നമ്മൾ പെർഫെക്റ്റ്ലി എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ലൈഫ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ പ്രോസസ്സ് വഴി ഉണ്ടാവും, അല്ലാതെ വേറെ സൂപ്പർ നാച്ചുറൽ പ്രോസസ്സ് വഴി എന്താ കളിമണ്ണി ഉണ്ടാക്കി അതിലേക്ക് ജീവൻ ഒതുക്കേറ്റി ആത്മാവിനെ കയറ്റി ഇത്തരത്തിലുള്ള പരിപാടി നടക്കില്ല നാച്ചുറലിസ്റ്റ് ശരിയാണെങ്കിൽ. അപ്പൊ അത് നാച്ചുറൽ സെലക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വല്ല ലാമാർക്കിസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് നാച്ചുറൽ പ്രോസസ്സ് ആയിരിക്കണം. അതാണ് നമ്മൾ ഇവിടെ കാണുകയും ചെയ്യുന്നത്. ഇവിടെ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള നാച്ചുറൽ പ്രോസസ്സ് വഴി ഗ്രാജുവൽ എവല്യൂഷൻ വഴിയാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷെ തീസത്തിലാണെങ്കിലോ ദൈവത്തിന് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ദൈവത്തിന് ഈ ബോഡി ഇല്ലാണ്ട് തന്നെ എവല്യൂഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് മനുഷ്യനെ ഈ രൂപത്തിൽ എന്താ ആ രൂപത്തിൽ ഉണ്ടാക്കാം, വാര്യല് പറച്ചൂരി അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്താ ഇനി ഉണ്ടാക്കുന്നേ വേണ്ട, ഓരോ ആത്മാക്കളെ മാത്രം ഇറക്കി വിട്ടാൽ മതി, ഒരു ഫിസിക്കൽ ബോഡിന്റെ ആവശ്യം പോലും ഇല്ല. അപ്പോ ഈ നാച്ചുറൽ പ്രോസസ്സ് വഴി ലൈഫ് എവോൾവ് ആകും. സിമ്പിൾ ഫോമിൽ നിന്ന് കോംപ്ലക്സ് ഫോമിലേക്ക് എവോൾവ് ആവുന്നത് എന്താ നാച്ചുറലിസ്റ്റിന്റെ എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ഇത് സാധാരണ കുറെ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അവർ പറയും ദൈവത്തിന് എവല്യൂഷൻ ചെയ്തുകൂടെ, എവല്യൂഷൻ വഴി ഉണ്ടാക്കിക്കൂടെ, എന്താപ്പോ അതിന് പ്രശ്നം? പ്രശ്നം ഇതാണ്, അത് എക്സ്പെക്റ്റഡ് അല്ല. അപ്പൊ എക്സ്പെക്റ്റഡ് അല്ലാത്ത സാധനം നിങ്ങൾ എന്താ നിങ്ങളൊരു ഹൈപ്പോതിസിസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽസ് ആയ കാര്യങ്ങൾ കൊണ്ടുവരണം. അതായത് ദൈവത്തിന് ഇങ്ങനെ നാച്ചുറൽ പ്രോസസ്സ് ചൂസ് ചെയ്യാനുള്ളൊരു താല്പര്യം വന്നു, പക്ഷെ അതിന് താല്പര്യം ശരിക്കും ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കത് അറിയാത്ത കാര്യം, നമ്മൾ അറിയാത്ത കാര്യം സ്പെക്യുലേറ്റ് ചെയ്യാണ്. അങ്ങനെ സ്പെക്യുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ തെറ്റാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോ എന്തായാലും നിങ്ങളുടെ ഹൈപ്പോതിസിസ് അപ്പൊ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ക്ലെയിമുകൾ വെച്ച് കുമിഞ്ഞു കൂട്ടി ഉണ്ടാക്കിയ സാധനം തെറ്റാവാനുള്ള ഒരു ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതൊരു എക്സ്ട്രീംലി വേഴ്സ് ഹൈപ്പോതിസിസ് ആണ്. എന്നാൽ നമ്മുടെ ഹൈപ്പോതിസിസിൽ ഇത് പെർഫെക്റ്റ്ലി എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ ഇത് നാച്ചുറലിസ്റ്റിന്റെ ഹൈലി സ്ട്രോങ് എവിഡൻസ് ആണ്. ഇനിയുള്ള ബാക്കിയുള്ള എവിഡൻസ് നോക്കിയാൽ കാണാം. ഈ എവല്യൂഷനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ഫർദർ എവിഡൻസ് ആണ്.
അടുത്തത് ബയോളജിക്കൽ റോൾ ആൻഡ് മോറൽ റാൻഡംനെസ് ഓഫ് പെയിൻ ആൻഡ് പ്ലഷർ. അതായത് നമുക്ക് പെയിനും പ്ലഷറും ഡയറക്ട്ലി നമ്മുടെ എവല്യൂഷനുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്ന ഡേറ്റ നമ്മുടെ ഇതിലുണ്ട്. അതായത് നമുക്ക് ഒരു നമ്മുടെ സർവൈവലിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മിക്കതും നമുക്ക് പെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു തളർച്ച വളർത്തി നമ്മൾ കൈ തൊടുമ്പോൾ തന്നെ നമുക്ക് പെയിൻ വന്ന് നമ്മൾ കൈയെടുത്ത് മാറ്റാറുണ്ട്. അപ്പൊ അതിനൊരു എവല്യൂഷണറി റീസൺ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെ അത് ഒരു സർവൈവൽ ബെനിഫിറ്റ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇതേ പെയിൻ തന്നെ നമ്മളെ ഹൊറിഫിക് ഡെത്ത്, അതായത് നമ്മൾ വലിയ വലിയ അസുഖം വച്ച് നരകിച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ തീ വന്നിങ്ങനെ നരകിച്ച് മരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ ഈ പെയിൻ ഇങ്ങനെ പെയിൻ തിന്നാണ് നമ്മൾ മരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഒരു മോറലി ഗുഡ് ആയിട്ടുള്ള, കാരണം പെയിൻ ബാഡ് ആണെന്ന് നമുക്കറിയാം, സഫറിങ് ഇൻട്രിൻസിക്കലി ബാഡ് ആണെന്ന് ഏത് എത്തിക്കൽ റീസണിങ് നമ്മൾ എത്തിക്കുന്നത് സഫറിങ് ഇൻട്രിൻസിക്കലി ബാഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇമ്മോറൽ കാര്യത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ പ്രപഞ്ചം സൃഷ്ടിക്കുക എന്നത് ഒരു മോറലി ഗുഡ് ആയിട്ട് അല്ലെങ്കിൽ ധാർമ്മിക ബോധമുള്ള അല്ലെങ്കിൽ ജസ്റ്റിസ് ഹോൾഡ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി അതാണ്. കാരണം ഗോഡ്, തീസത്തിന്റെ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഉള്ള ഗോഡാണ്, മോറലി ഗുഡ് ഗോഡാണ്, അങ്ങനെയുള്ള ഒരുപാട് അട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു എൻറ്റിറ്റി ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് നാച്ചുറസി. പക്ഷെ അങ്ങനെയല്ല, നാച്ചുറസി അങ്ങനെ ഈ ജീവികൾക്ക് അങ്ങനെ പെയിൻ കിട്ടണം, പെയിൻ കിട്ടരുതെന്ന് നിർബന്ധമൊന്നുമില്ല. എവല്യൂഷണറി പെയിൻ വന്നു, പിന്നെ ആള് ജീവികൾ എന്താ പറയുന്നത് ദ്രവിച്ച് മരിക്കുന്നോ പട്ടിണി കിടന്ന് മരിക്കുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നാച്ചുറലിസം നോക്കുന്നില്ല. മാത്രമല്ല മോറൽ റാൻഡംനെസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റേപ്പിസ്റ്റിന് റേപ്പ് ചെയ്യുമ്പോൾ ഓർഗാസം കിട്ടുന്നു, ഒരു ഇമ്മോറൽ കാര്യം ചെയ്യുമ്പോൾ പോലും അയാൾക്ക് ഓർഗാസം കിട്ടുക, അയാൾക്ക് ഒരു ഒരു പ്ലഷറാണ് കിട്ടുന്നത്. കാരണം അയാളുടെ അയാള് എവല്യൂഷണറി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എവല്യൂഷണറി അയാൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ അയാൾക്ക് റേപ്പ് ചെയ്യുമ്പോൾ, അയാൾ ഒരു ഇമ്മോറൽ കാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് ബയോളജിക്കൽ പ്ലഷർ കിട്ടുന്നുണ്ട്. കാരണം ഓർഗാസം എന്നത് ഒരു ഒരു എവല്യൂഷണറി ആയിട്ട് വന്നൊരു ട്രേറ്റ് ആണ്. പക്ഷെ ഇതൊന്നും തന്നെ ഒരു ഒരു മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ പോലും നമുക്ക് സുഖം കിട്ടുന്ന ഒരു ലോകം, ഒരു ജസ്റ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടാക്കി എന്ന ഹൈപ്പോത്തസിസ് വളരെ വളരെ എന്താ പറയുന്നത് വീക്ക് ഹൈപ്പോത്തസിസ് ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ എവിഡൻസ് ആ ഹൈപ്പോത്തസിന് ഒട്ടും എന്താ പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷെ നാച്ചുറലിസ്റ്റ് ഇത് എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇറ്റ്സ് ഇൻഡിഫറൻറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിഫറൻസ് ആണ് എപ്പോഴും ഇവിടെ വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നിർബന്ധവും ഇല്ല. ഒരു മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ സുഖം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ റോൾ, പെയിനും പ്ലഷറിൻ്റെയും ബയോളജിക്കൽ റോളും, പിന്നെ ധാർമ്മികത ഇങ്ങനെ അവിടെ ഇവിടെയും പെയിനിലും പ്ലഷറിലും ഒക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും നാച്ചുറലിസത്തെയാണ് സാധൂകരിക്കുന്നത്. ഇത് വേണമെങ്കിൽ അവർക്ക് പറയാം, ഇത് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനാണ് അങ്ങനെ ചെയ്യാനാണെന്നൊക്കെ നമുക്ക് അവർക്ക് എക്സ്ട്രാ അസംഷൻസ് എടുക്കാം. ബട്ട് ഓരോ അസംഷൻസ് എടുക്കുമ്പോൾ തന്നെ അവരുടെ തിയറി വീണ്ടും വീണ്ടും കോംപ്ലക്സ് ആവുകയാണ്, വീണ്ടും അവരുടെ തിയറി തെറ്റാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്റലിജിബിലിറ്റി ഓഫ് ദ യൂണിവേഴ്സ് വിത്തൗട്ട് സൂപ്പർനാച്ചുറൽ, ഇത് നമുക്കറിയാം. ഇപ്പോ എന്താ നമ്മുടെ പഴയ കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ പിന്നോട്ട് പോകുന്നതോറും നമ്മൾ ബേസിക് നാച്ചുറൽ ഫിനോമിനാസ് തന്നെ, ഇപ്പൊ മഴയായാലും ഇടി ആയാലും ഇങ്ങനത്തെ ഫിനോമിനാസ് ഒക്കെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എങ്ങനെയാണ്, അത് ദൈവം ചെയ്തു, അത് ദൈവം ഇങ്ങനെ എന്താ ഇടി പൊട്ടിക്കുന്നതാണ്, മഴ പെയ്യിക്കുന്നതാണ്, ദൈവം മൂളുന്നത് തളിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലനേഷൻ വെച്ചിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ നമുക്ക് കാലം മാറുന്തോറും എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലനേഷൻസ് എല്ലാം നാച്ചുറൽ എക്സ്പ്ലനേഷൻസ് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ നാച്ചുറലിനെ പറ്റി കൂടുതൽ എന്താ നാച്ചുറൽ മെത്തേഡ് വഴി ഒരു സൂപ്പർ നാച്ചുറൽ സാധനത്തിന്റെ ഇടപെടലുകൾ ഇല്ലാതെ നാച്ചുറലി ഇങ്ങനത്തെ പാറ്റേൺസ് ഉണ്ട് എന്ന് നമുക്ക് ഒരു ദൈവത്തിനെ അപ്പീൽ ചെയ്യാണ്ട് പഠിക്കാൻ തുടങ്ങി. ഇപ്പോ എന്താ നമ്മുടെ ലാപ്ലാസ് പോളിനോട് പറഞ്ഞ പോലെ ഒരു ദൈവം എന്നുള്ള ഒരു ഹൈപ്പോതെസിസിന്റെ ആവശ്യം വന്നില്ല അന്ന് തന്നെ. അപ്പൊ നമ്മള് ഇന്നും ആളുകൾ എന്താ ബിഗ് ബാങ്ങിന്റെ മുമ്പുള്ള ദൈവം. അപ്പൊ നമുക്ക് എന്താ ഇനി ധൈര്യമായിട്ട് ഒരു എന്താ ഇനി പ്ലോസിബിൾ ആയിട്ട് പറയാൻ പറ്റും, നമ്മൾ ഫ്യൂച്ചറിൽ പോകുമ്പോഴും അവിടെയും എന്താണ് ഈ ദൈവം എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ മാറിയിട്ട് ഒരു നാച്ചുറൽ എക്സ്പ്ലനേഷൻ റീപ്ലേസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഹിസ്റ്റോറിക്കലി നമ്മളത് ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മള് എന്താ ഇന്ത്യയും ബ്രസീലും കളി ഫുട്ബോൾ കളി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബ്രസീലിനെ പറ്റിയൊക്കെ. അപ്പൊ അതേപോലെ തന്നെ നാച്ചുറലിസം ഒരു ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ നാച്ചുറലിസം വേണോ തീസം വേണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് പറയാൻ പറ്റും യാ നാച്ചുറലിസം ആണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തെ അതായത് നമ്മുടെ ഫിനോമിനൽസിനൊക്കെ ദൈവത്തിന് അപ്പീൽ ചെയ്യാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നാച്ചുറലിസം ആണെങ്കിൽ പെർഫെക്റ്റ്ലി എക്സ്പെക്റ്റഡ് ആണ്. കാരണം നാച്ചുറലിസ്റ്റിന് ദൈവമില്ല, സ്വാഭാവികമായിട്ടും ഒരു സൂപ്പർ നാച്ചുറൽ സാധനമില്ല. അപ്പൊ നമ്മളെല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എന്നാൽ തീസത്തില് നാച്ചുറൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ദൈവം മറ്റേ സൃഷ്ടി കഴിഞ്ഞ് ഒരു ഒരു പണിയില്ലാണ്ട് അവിടെ കസാരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു സംഭവം വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അല്ലാതെ തന്നെ ദൈവത്തിന് ഇടപെടുകയും ചെയ്യാം. ദൈവത്തിന് എന്താ മിറക്കിൾസ് ഉണ്ടാക്കാം, ദൈവത്തിന് പല നാച്ചുറൽ ഫിനോമിനൻസ് നമുക്ക് നാച്ചുറൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാണ്ട് ദൈവത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് കാണാനില്ല. നാച്ചുറലിസം എങ്ങനെ പ്രെഡിക്ട് ചെയ്യണം അതേപോലെയാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. ദെയർഫോർ അത് നാച്ചുറലിസത്തിനുള്ള എവിഡൻസ്.
അടുത്തത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഓക്കെ ഹ്യൂമൻ മെന്റൽ ഡിപെൻഡൻസ് അപ്പോൺ ദി ഫിസിക്കൽ, അതായത് ഈ തീസം പോസ്റ്റുലേറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ് എന്നത് ഒരു സൂപ്പർ നാച്ചുറൽ സംഭവമാണ്. അത് ചിലപ്പോൾ ആത്മാവ്, റൂഹ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് സോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡുവലിസം ആണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഡുവലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഉണ്ട്, ബോഡിക്കകത്ത് വേറൊരു എൻറ്റിറ്റി ഉണ്ട്, ആ എൻറ്റിറ്റിയാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ചെയ്യുന്നൊരു സംഭവമാണ് തീസം സാധാരണ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇന്നുള്ള സയൻറ്റിഫിക് ഡേറ്റ വെച്ച് നമുക്കറിയാം നമ്മുടെ മെൻ്റൽ തോട്ട്സും അല്ലെങ്കിൽ നമ്മുടെ മെൻ്റലി നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആണ്. ഉദാഹരണത്തിന് നമ്മളൊരു ആൽക്കഹോൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ തോട്ട്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നു. നമുക്ക് തലയ്ക്കടി കിട്ടുമ്പോൾ നമ്മുടെ പല അബിലിറ്റീസ്, കോഗ്നിറ്റീവ് അബിലിറ്റീസ് മാറുന്നു. നമുക്ക് ട്യൂമർ വരുമ്പോൾ നമ്മുടെ പല സ്വഭാവം മാറുന്നു. പിന്നെ നമ്മുടെ ഓരോ ചിന്തയ്ക്കും ഓരോ ഫീലിങ്സിനും മുമ്പ് നമുക്ക് ഓരോ ഇങ്ങനത്തെയുള്ള ഹോർമോൺസും ഇങ്ങനത്തെ ന്യൂറോൺസ് ഫയർ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ മെൻ്റലായിട്ടുള്ള നമ്മുടെ ഓരോ സ്റ്റേറ്റിനും ഒരു ഫിസിക്കൽ സ്റ്റേറ്റുമായിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ട്. എന്നത് സൂപ്പർ നാച്ചുറലിസം അല്ലെങ്കിൽ തീസത്തിൽ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. കാരണം തീസത്തിൽ ഇങ്ങനൊരു റിലേഷൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഇങ്ങനൊരു ഫിനോമിനൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി ദൈവത്തിന് സൂപ്പർ നാച്ചുറലായിട്ടൊരു കണക്ഷൻ വെച്ച് കൊടുത്താൽ അത് നമ്മുടെ എന്തെങ്കിലും കോൺഷ്യസ് അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേറ്റ്സിന്. പക്ഷെ നമ്മൾ അങ്ങനെ കാണുന്നില്ല. ഇങ്ങനെ ഒരു ഡേറ്റ ഫിസിക്കൽ ഡേറ്റയിൽ നിന്ന് മെൻ്റൽ സ്റ്റേറ്റുകൾ വരുന്നു അല്ലെങ്കിൽ അതുമായിട്ടൊരു കോറിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട് എന്ന കാര്യം ആക്ച്വലി ഭയങ്കര ഡിഫീറ്റർ ആണ് തീസത്തിന്. പക്ഷെ നാച്ചുറലിസം ഇത് എക്സ്പെക്റ്റ് ആണ്. കാരണം ഇങ്ങനൊരു മെൻ്റൽ സ്റ്റേറ്റുള്ള ലൈഫ് ഉണ്ടെങ്കിൽ ആ ലൈഫ് എങ്ങനെയായിരിക്കും വരിക? ഫിസിക്കൽ പ്രോസസ്സിലൂടെ, നാച്ചുറൽ പ്രോസസ്സിലൂടെ, ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻസോടുകൂടിയായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഇത് ഡയറക്റ്റ് എന്താ പറയുന്നത്, നാച്ചുറലിസത്തിനുള്ള അടുത്തതല്ല. ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞില്ല, ഒരു എവല്യൂഷൻ ആണ് ഫസ്റ്റ് സ്ട്രോങ്സ്റ്റ് എവിഡൻസ്. ഇത് ഞാൻ പറഞ്ഞത് ഇത് അതിന്റെ ഒരു സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് എവിഡൻസ് ആണ് ഇത് കോൺഷ്യസ്നെസ്സിന്റെ കാര്യത്തിൽ എന്നായിരിക്കും ഞാൻ പറയുക. ഓക്കെ, സോ അടുത്തയിലേക്ക് പോവാം.
ന്യൂറോളജിക്കൽ ബേസിസ് ഫോർ മോറൽ ആൻഡിക്ക ബേസിക്കലി നമുക്കറിയാം സീരിയസ് അതായത് സൈക്കോപാത്തുകളായിട്ടുള്ള അവര് ഇവളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ പല കാര്യങ്ങളിലും എന്താ അവരങ്ങനെ ചെയ്യാൻ കാരണം അവർക്ക് സീരിയസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ്. അതായത് അവർക്ക് എന്താ ബേസിക്കലി ഹാൻഡിക്യാപ്പ് പോലെ തന്നെ അവർക്ക് മെന്റൽ ഹാൻഡിക്യാപ്പ് ഉണ്ട്. അതായത് അവരത് ചൂസ് ചെയ്തതല്ല എന്താ, പക്ഷെ അവർക്ക് അത്തരത്തില് ഇപ്പോ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു ഫേമസ് കേസ് ഉണ്ട്, ടെക്സാസ് ടവർ ഷൂട്ടിംഗ് കേസ് എന്ന് പറഞ്ഞിട്ട്. ആളൊരു ഒരു എന്താ ഡേ ടു ഡേ പ്രൊഫസർ ആണ്. അപ്പൊ ആള് പെട്ടെന്ന് ഒരു തോക്ക് കൊടുത്തിട്ട് ഒരു ടവറിൽ കയറിയിട്ട് പെട്ടെന്ന് വയലന്റ് ആയിട്ട് ആൾക്കാരെ വെട്ടി വെച്ചിടുകയാണ്. അപ്പൊ ഇയാളെ പോലീസുകാർ വെടി വെച്ച് വിളിച്ചു, എന്നിട്ട് ഇയാളെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇയാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോ ഇയാളുടെ തലച്ചോറിലൊരു ട്യൂമർ ഇയാളുടെ അഗ്രഷൻ കൂട്ടുന്ന ഭാഗത്തിലേക്ക് പ്രസ്സായി കിടക്കുന്നത്. ഇവിടെ ഒരു സത്യത്തിൽ ഒരു ഹാൻഡിക്യാപ്പ് ആണ് ഇയാൾ ഇത്തരത്തിൽ ഇമ്മോറൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഇത് നാച്ചുറലിസ്റ്റിന് നേരത്തെ പറഞ്ഞു, പ്രതീക്ഷ എപ്പോഴും പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിഫറൻസ് പറഞ്ഞു. ഇൻഡിഫറൻസ് പറഞ്ഞാൽ അത് നാച്ചുറൽ ഡസൻ കെയർ, അതായത് നിങ്ങൾ നല്ല നന്മയോ തിന്മയോ എന്താ നന്മ വേണമെന്ന് നാച്ചുറൽ പ്രത്യേക നിർബന്ധമൊന്നുമില്ല, കാരണം ഇവിടെ ആരും ഡിക്റ്റേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിലൊരു സിസ്റ്റമാണ്, അതായത് നാച്ചുറലിസം ആണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ സംഭവിച്ചു, എവല്യൂഷൻ വഴി അങ്ങനെ സംഭവിച്ചു, അതിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആരും എന്താ പ്രത്യേക കൺസേൺ ഒന്നും ആരുമില്ല. പക്ഷേ തീസത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള മോറൽ ഹാൻഡിക്യാപ്സ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ദൈവം ഇങ്ങനെയുള്ള മോറൽ ഹാൻഡിക്യാപ്സ് ഇവർക്ക് കൊടുത്തു, ദൈവത്തിന് എന്തോ നിഗൂഢ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്തിങ്ങനെ ആളുകൾ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുത്തത്, അങ്ങനെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ച് പറയേണ്ടി വരും. ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞു പ്രതീഷിന്റെ എന്താ പറയുക, അപ്പൊ ആദ്യം പറഞ്ഞു പ്രതീഷിന്റെ കേസിൽ പ്രതീഷ് വീട്ടിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. മറ്റേ പ്രതീഷിന്റെ ചെരുപ്പ് പുറത്ത് കണ്ടു, അപ്പൊ പ്രതീഷ് വീട്ടിലുണ്ടെന്ന് സാധ്യത കൂടുതലാണ്. അപ്പൊ മറ്റാള് പറഞ്ഞു യാ പ്രതീഷിനെ ആരോ അപ്പുറത്ത് തല്ലിക്കൊന്നിട്ട് എന്താ ഏലിയൻസ് വന്ന് പ്രതീഷിന്റെ ചെരുപ്പോടെ കൊടുന്നിട്ട് എന്ന് പറഞ്ഞ അത് ലോജിക്കലി ഓക്കെ, പക്ഷെ അത് എക്സ്പെക്ടഡ് അല്ല. കാരണം അവിടെ വേറെ ആളുണ്ടാവണം, ഏലിയൻസ് ഉണ്ടാവണം, അയാൾ എന്നിട്ട് വന്ന് ചെരുപ്പോടെ കൊടുന്നിടണം, ഇത് കോംപ്ലക്സ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ശരിയാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞ ഹൈപ്പോതെസിസാണല്ലോ, അത് ഡയറക്ട്ലി എക്സ്പെക്ടഡ് ആണ്. ലൈക്ക് വൈസ് ഇവിടെ മോറൽ ഹാൻഡിക്യാപ്സ് തീസത്തിന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആണ്, അതിൽ അഡീഷണൽ കമ്മിറ്റ്മെന്റ്സ് കൊണ്ടുവരന്നെ വേണം. നേരെ മറിച്ച് നാച്ചുറലിസ്റ്റിന് ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിഫറൻസ് വെച്ചിട്ട് ഡയറക്ട്ലി എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്,
യാ സോ ഫ്ലറിഷിംഗ് ആൻഡ് ലാംഗ്വിഷിംഗ് ഓഫ് സെൻബിയൻ ബീങ്സ്. ഇപ്പൊ നമ്മൾ നേച്ചറിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, അതായത് മിക്ക ജീവികൾക്കും എന്താണ് ഈ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, വളരെ കഷ്ടപ്പെട്ട് നരകിച്ചുള്ള ജീവിതമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പറയാണ് പലരും, അങ്ങോട്ടും ഇങ്ങോട്ടും കില്ല് ചെയ്യുന്നുണ്ട്, ലിമിറ്റഡ് റിസോഴ്സിന് വേണ്ടിയുള്ള അടിയാണ്. പിന്നെ പല ജീവികളും ഒരു ഹെൽത്തി ലൈഫ് ജീവിക്കുന്നില്ല, അവർ മരിക്കുന്നത് പോലും പലതും ഒരു നല്ല ലോങ്ഇവിറ്റി ഒന്നും കിട്ടുന്നില്ല, അതിൻ്റെ ആവറേജ് ലൈഫ് സ്പാനോ അതിൻ്റെ ലൈഫ് സ്പാൻ്റെ ഫുള്ളിലേക്ക് എത്തുന്നില്ല, പലതും യങ്ങിലെ മരിച്ചു പോകുന്നുണ്ട്. വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജീവികൾ മാത്രമാണ് ഒരുപാട് നാളിലേക്ക് സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹെൽത്തി ആയിട്ട് അധികം വേട്ടയാടപ്പെടാതെ, അധികം എന്താ പറയുന്നത്, മറ്റു മൃഗങ്ങളിൽ നിന്ന് ഒളിച്ച് താമസിക്കാതെ ജീവിക്കേണ്ട ഒരു ഇത് വരത്തുള്ളൂ. സെന്റിയൻ ബീങ്സ്, ഞാൻ മനുഷ്യരെ മാത്രമല്ല എടുക്കുന്നത്, മെജോറിറ്റി സെന്റിയൻ ബീങ്സിനെ എടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു ലോകം എവിടെയാണ് എക്സ്പെക്ട് ചെയ്യുക എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് ഉള്ള ഒരു മോറലി ഗുഡ് ആയുള്ള ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. നാച്ചുറലി ഇത് എക്സ്പെക്റ്റഡ് ആണ്, കാരണം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നേച്ചറിൽ അങ്ങനെ മൃഗങ്ങൾ അടികൊണ്ടുന്നോ ഇടികൂടുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു ഒരു പ്രസക്തമായ കാര്യമല്ലോ. കുറെ പ്രോസസ്സുകൾ നടക്കുന്ന ആ പ്രോസസ്സുകളിൽ വരുന്ന സർവൈവലിന് വേണ്ടി മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നു, ഇത് ഇടി ഉണ്ടാക്കുന്നു, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഡയറക്റ്റ്ലി നാച്ചുറലിസം എക്സ്പെക്ട്. നാച്ചുറലിസത്തിൽ ഇപ്പം എല്ലാ മൃഗങ്ങളും ഭയങ്കര എല്ലാവർക്കും നല്ല ഹെൽത്തി ലൈഫ്, ഹെൽത്തി ഫുഡ്, എല്ലാവർക്കും റിസോഴ്സസ് കിട്ടുന്നു, എല്ലാവരും ഷെയർ ചെയ്യുന്നു, അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലാണ് നമ്മൾ പറയുക ഓക്കെ നാച്ചുറലിസത്തിൽ ഇത് എക്സ്പെക്റ്റഡ് അല്ലോ, തീസത്തിലാണോ ഇത് എക്സ്പെക്ടഡ്, കാരണം ഇതൊരു ഇങ്ങനെ വരാൻ സാധ്യതയല്ലോ ഭൗതികപരമായിട്ട് വന്നു. പക്ഷെ ഇത് ഭൗതികപരമായിട്ട് വന്നു എന്നതിനെ വീണ്ടും വീണ്ടും എന്താ പറയുന്നത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ് ഈ 12-ാമത്തെ പോയിന്റ്, ഫ്ലറിഷിംഗ് ആൻഡ് ലാംഗ്വിഷിംഗ് ഓഫ് സെന്റിങ്. യാ, അടുത്തതിലേക്ക് പോവാം.
യാ, 13-ാമത്തെ ഉടനെ സെൽഫ് സെന്റേർഡ്നെസ് ആൻഡ് ലിമിറ്റഡ് ആൾട്രൂയിസം ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് ഏത് തിയിസ്റ്റിക് മോഡൽ എടുത്താലും ഹ്യൂമൻ ബീയിങ്സിന് സ്പെഷ്യൽ കൺസിഡറേഷൻസ് ആണ്. പലതിലും പറയുന്നത് ഗോഡിന്റെ ഇമേജിൽ ഉണ്ടാക്കി, പലരും എന്താ ഗോഡിന് ഗോഡ് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തുണ്ടാക്കിയതാണ് ഹ്യൂമൻ ബീയിങ്സ്. പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത്ര എന്താ മോറലി സുപ്പീരിയർ ആയിട്ടുള്ള ബീയിങ്സ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം നമ്മൾ അത്ര നന്മ മരങ്ങളൊന്നും അല്ല. ഓക്കെ, നമ്മൾ നന്മ കാട്ടുന്നുണ്ട്, പക്ഷെ പല കേസസിലും നമ്മൾ വളരെ സെൽഫിഷ് ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ സർവൈവലിനെ നോക്കിയിട്ട് നമ്മുടെ പ്ലഷറിനെ നോക്കിയിട്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. പലപ്പോഴും അല്ല, 90% ഓഫ് ടൈമും നമ്മൾ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ചെയ്യുന്നത്. വളരെ റയർ ആയിട്ട് മാത്രമേ ഉള്ളൂ എന്ത് ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം മനുഷ്യരിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. ബാക്കി അധിക ടൈമും നമ്മൾ സെൽഫിഷ് ആയിട്ട് തന്നെ നമ്മുടെ സുഖം നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു നാച്ചുറലിസ്റ്റിലാണെങ്കിൽ നമ്മൾ എവല്യൂഷണറി ആയിട്ട് നമ്മുടെ ഗുണങ്ങളും നമ്മുടെ സർവൈവലും നോക്കിയിട്ടായിരിക്കണം മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ആയിരിക്കും എവോൾവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ തീയസത്തിൽ ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യരെ നല്ല മോറലി ഗുഡ് ബീയിങ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യായിരുന്നു, വളരെ അൾട്രിസ്റ്റിക് ആയിട്ടുള്ള ബീയിങ്സ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് വഴി മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് പെർഫെക്റ്റ്ലി എക്സ്പ്ലെയിൻഡ് ബൈ നാച്ചുറലിസം. അഗൈൻ തീയസം ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അവർ പറയേണ്ടി വരും ദൈവത്തിന് ദൈവം ഒരു ഈ ലിമിറ്റിൽ ഇത്ര മതി എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ട് തീരുമാനിച്ചു? ദൈവത്തിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പോ നമ്മളങ്ങനെ വീണ്ടും ഈ ആ ക്ലെയിമുകൾ കൂട്ടേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്.
ഇത് ട്രയംഫ് ആൻഡ് ട്രാജഡി നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ലാംഗ്വിഷിംഗ് എന്താ പറയുന്നത് ഫ്ലറിഷിംഗ് ആൻഡ് ലാംഗ്വിഷിംഗ് ഓഫ് സെന്റിയൻ ബീങ്സ് ആണ്. ഇത് അതേ സംഭവം തന്നെ മനുഷ്യരിലേക്ക് നമ്മൾ മനുഷ്യരിലേക്ക് നോക്കുമ്പോഴും ഇത് ഇതേ സംഭവം തന്നെയാണ്. നമുക്ക് നേരത്തെ പറയാം ഓക്കെ അത് മൃഗങ്ങളിലല്ലേ, മൃഗം അങ്ങനെ ദൈവം ക്രിയ ഇങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ നോക്കുന്നില്ല, അല്ലെങ്കിൽ മൃഗങ്ങൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡിലായിരിക്കും ദൈവം ക്രിയേറ്റ്. പക്ഷെ മനുഷ്യൻ സ്പെഷ്യൽ ആണല്ലോ. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിലോ നമുക്കത് കാണുന്നില്ല. മനുഷ്യനും വളരെ കുറച്ച് പേരെ അവരുടെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. മനുഷ്യനും മിക്കവാറും ഭയങ്കരമായിട്ടുള്ള സഫറിങ് നേരിടുന്നുണ്ട്. മാത്രമല്ല അവർ സഫറിങ് നേരിടുന്ന സമയത്തും ദൈവത്തിന്റെ യാതൊരു ഹോപ്പോ യാതൊരു ഇടപെടലോ നമ്മൾ കാണുന്നില്ല. യാതൊരു തരത്തിലുള്ള തിരിച്ചറിവും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആളുകൾ സംശയിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ആ നേരത്തെ പറഞ്ഞ കാര്യം പോകാൻ തരും. സെന്റിയൻ ബീങ്സിന്റെ മാത്രമല്ല മനുഷ്യന്റെ കാര്യത്തിൽ പോലും ഈ സംഭവം വളരെ കുറച്ചുപേര് മാത്രം സന്തോഷത്തോടെ ജീവിക്കുന്നു, വളരെ കുറച്ചുപേര് മാത്രം രോഗങ്ങളില്ലാതെ അസുഖങ്ങളില്ലാതെ ജീവിക്കുന്നു. ഈവൻ മനുഷ്യ ദൈവത്തിന്റെ ഇമേജ് സൃഷ്ടിച്ച മനുഷ്യർക്ക് പോലും ട്രയംഫ് ആൻഡ് ട്രാജഡി വളരെ എന്താ പറയുക അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ട്രയംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുലാം തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, മെജോറിറ്റി ആളുകളുടെ ജീവിതം ട്രാജഡിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും നാച്ചുറലിസത്തിന് എന്താ പറയുന്നത് കൂടുതൽ പ്രോബിലിറ്റി കൂട്ടുന്നുണ്ട്. തീസത്തിന്റെ ഇപ്പൊ 14-ാമത്തെ തെളിവായപ്പോഴും നമുക്കറിയാം നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന ഏത് ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നാച്ചുറലിസത്തിനാണ് പ്രോബിലിറ്റി കൂടുതലാവുന്നത്. തീസത്തിന് എല്ലാത്തിനും ഇങ്ങനെ അവർക്കോ ഇത് അങ്ങനെ ആയിരിക്കും ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉടായ്പ് എക്സ്പ്ലനേഷൻസ് തരാൻ ആണ് അവർ ശ്രമിക്കുക.
നെക്സ്റ്റ്, എത്തിക്കൽ ഡിസഗ്രിമെന്റ്സ്. ഇപ്പോ നമ്മൾ ഏത് എത്തിക്കൽ വിഷയങ്ങൾ എടുത്താലും മനുഷ്യരുടെ ഇടയിൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അബോർഷൻ എന്താ, അതേപോലെ തന്നെ റിസർവേഷന്റെ കേസിൽ ഇങ്ങനെ എത്തിക്കൽ പ്രോബ്ലംസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മനുഷ്യർ തമ്മിൽ ഭയങ്കര ഡിസഗ്രിമെന്റ്സ് വരികയാണ്. ദൈവം ഉണ്ടെങ്കിൽ, നമ്മളെ മോറലി ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരിൽ ഇങ്ങനെ ഡിസഗ്രിമെന്റ് വന്നു? എന്തുകൊണ്ടാണ് ചില ആളുകൾ ചിലത് നല്ലതായിട്ട് റെക്കഗ്നൈസ് ചെയ്യണു, ചില ആളുകൾ മോശമായിട്ട് റെക്കഗ്നൈസ് ചെയ്യണു? ആകെ ഇൻഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യർ അങ്ങനെ എന്താ മോറലി ഒരു മോറൽ കോമ്പസ് മനുഷ്യനിൽ ലാക്ക് ചെയ്യണ പോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് വീണ്ടും തീസത്തിന് ഈ ഡിസഗ്രിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അഡീഷണൽ എന്താ ക്ലെയിം അഡീഷണൽ ആയിട്ടുള്ള സംഭവം വെക്കേണ്ടി വരും. ഇപ്പോൾ ചില മനുഷ്യരെ ദൈവത്തിന് പ്രത്യേക ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് അവർക്ക് പ്രത്യേക കെയറിങ് കൊടുത്തു, അവർക്ക് മാത്രം നല്ലതിന് നല്ലത് തിരിച്ചറിയാനുള്ള കഴിവ് കൊടുത്തു, ബാക്കിയുള്ളവരെ കുറച്ചൊന്നും മോശക്കാരായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്താ അവരെ മോശമാക്കി, അങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിപ്പ് പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വരും. പക്ഷെ നാച്ചുറലിസ്റ്റിലാണെങ്കിൽ ഇത്തരത്തിൽ ഇൻഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ എക്സ്പെക്റ്റഡ് ആണ്. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ഇൻഡിഫറൻറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബാഡ് എന്നല്ല. ഇപ്പോ എന്താ ഇപ്പൊ ദൈവം പോട്ടെ, തീസം എന്നുള്ള സാധനം പോയിട്ട് നമുക്ക് എന്താ വല്ല സൈറ്റാനിസം അങ്ങനത്തെ സംഭവം എടുക്കാം, ദൈവമല്ല ഒരു സാറ്റാനാണ്, അതായത് കംപ്ലീറ്റ്ലി ഈവിൾ ആയിട്ടുള്ള ഒരു ബീയിങ് ആണ് നമ്മളെ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്നുള്ള ഒരു ഹൈപ്പോതെസിസ് ആണ് കൗണ്ടർ വന്നതെന്ന് വിചാരിക്കാം. എങ്കിൽ പോലും അവിടെ ഇൻഡിഫറൻസ് അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, കാരണം ഇവിടെ കുറച്ച് നന്മ ഉണ്ട്. എത്തിക്കൽ ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിലും നമ്മൾ എഗ്രി ചെയ്യണ കുറച്ച് പോയിന്റുകളുണ്ട്, നമ്മൾ ചില പല കാര്യങ്ങളും നമ്മൾ എഗ്രി ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇത് നേരെ മറ്റേ എക്സ്ട്രീമിക്കും പോകാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി പ്രതീക്ഷ നേരത്തെ പറഞ്ഞ സംഭവമാണെങ്കിലും ഇപ്പൊ ട്രയംഫ് ട്രാജഡി ആണെങ്കിലും കംപ്ലീറ്റ്ലി ട്രാജഡി അല്ല, ചില ആളുകൾ ട്രയംഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരു സാറ്റാനിക് സാറ്റാനാണ് കംപ്ലീറ്റ്ലി ഈവൾ ആയിട്ടുള്ള ഒരു സാറ്റാനാണ് ഇവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഈവൾ എക്സ്പെക്ട് ചെയ്യണം, ഈവൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ ഇവിടെ ഇൻഡിഫറൻസ് ആണ് വരുന്നത്, അതായത് കംപ്ലീറ്റ്ലി ഈവളും ഇല്ല എന്നാൽ ഗുഡും ഇല്ല, ഓ ദൈവം ഇല്ല സാറ്റാനും ഇല്ല, ഇങ്ങനെ നാച്ചുറൽ വേൾഡ് മാത്രമേ ഉള്ളൂ, നാച്ചുറൽ പ്രോസസ്സ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, മനുഷ്യന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എക്സ്പെക്ട് ചെയ്യണോ അതേപോലെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ഇൻഡിഫറൻസ്. അപ്പോ എത്തിക്കൽ ഡിസഗ്രിമെന്റും യാ എത്തിക്സിൽ നമ്മൾ എഗ്രി ചെയ്യാത്തതും നാച്ചുറലിസ്റ്റിൽ എക്സ്പെക്ടഡ് ആണ്, തീയസത്തിൽ എക്സ്പെക്ടഡ് അല്ല.
അടുത്തത് ധാർമ്മികമായിട്ടുള്ള മുന്നേറ്റങ്ങളും പിന്നെ ഈ മോറൽ പ്രോഫറ്റ്സിന്റെ ഒരു അഭാവം നമുക്ക് കാണാൻ പറ്റും. ധാർമ്മികമായ പ്രോഗ്രസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് അൺഡിനയബിൾ ഫാക്റ്റാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ഹോമോസെക്ഷുവാലിറ്റി ഇമ്മോറൽ അല്ല എന്ന് അറിയുന്നു, ഹോമോഫോബിയ ബാഡാണെന്ന് നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ ഇപ്പം അബോർഷൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മോറൽ പ്രോഗ്രസ് നാച്ചുറലിസത്തിലാണ് എക്സ്പെക്റ്റഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീസ്റ്റിക് ആണെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം, ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ അതൊക്കെ അംഗീകരിച്ചു. കാരണം ദൈവം എന്ന് പറയുന്നത് അത്യന്തികവും അല്ലെങ്കിൽ ഭയങ്കര എല്ലാം അറിയുന്ന ഒരു ദൈവമായിരിക്കുമല്ലോ ധാർമ്മികത പറഞ്ഞത്. അപ്പൊ ആ ഒരു ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രസ് ഉണ്ടാവില്ല, കാരണം ഏറ്റവും പെർഫെക്റ്റ് മോറൽ വാല്യൂ ആയിരിക്കും തരുന്നത്. അത് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമൊന്നും വരികയില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, കാരണം നമ്മൾ അറിയുന്ന ഭയങ്കര ട്രയൽ ആൻഡ് എററോടുകൂടി ചിലപ്പോൾ പലതും നമ്മൾ ട്രാജഡികളിലൂടെ പോയി അല്ലെങ്കിൽ യുദ്ധങ്ങളിലൂടെ ഒക്കെ പോയിട്ടാണ് ഓക്കെ ഇത് മോശമായിരുന്നു അത് മോശമായിരുന്നു കുറെ ആളുകൾ മരിച്ചും ഭയങ്കര ട്രയൽ ആൻഡ് എററിലൂടെയാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് മനുഷ്യന് ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് മൊറാലിറ്റി കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മൾ നാച്ചുറലിസ്റ്റിലായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. തീസത്തിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ല, കാരണം തീസത്തിൽ ഒരു ബുക്കുണ്ട് അല്ലെങ്കിൽ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് മോറൽ വാല്യൂ കിട്ടുകയും അതിൽ നിന്ന് പിന്നെ പ്രോഗ്രസിന്റെ ആവശ്യമൊന്നുമില്ല. രണ്ടാമത് മോറൽ പ്രോഫിറ്റ്സ്, ഏതൊക്കെ പ്രവാചകന്മാരോ ദൈവങ്ങളോ ആൾദൈവങ്ങളോ ആരൊക്കെ വന്നാലും അവരൊന്നും തന്നെ അന്നത്തെ കാലത്തിന് അതീതമായ ധാർമ്മികത മുമ്പോട്ട് വെച്ചിട്ടില്ല. ഒരു ദൈവവും ഒരു ഒരു പ്രവാചകനും അന്നത്തെ കാലത്തിന് അതീതമായ എന്തെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾ വെച്ചിട്ടില്ല. മാത്രമല്ല അന്നത്തെ കാലത്തിന് അതീതമായ ധാർമ്മിക മൂല്യങ്ങൾ മനുഷ്യൻ പിന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ പല പറയാറില്ലയോ അന്നത്തെ സാഹചര്യത്തെ അടിമത്തമൊക്കെ ഇന്നത്തെ സിറ്റുവേഷനിൽ അടിമത്തമൊക്കെ ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷെ ഇന്ന് അതല്ലല്ലോ, ഇന്നത്തെ വാല്യൂസ് വെച്ച് നമ്മൾ നോക്കുമ്പോഴല്ലേ തെറ്റായിട്ട് തോന്നുന്നൊക്കെ പല തീസ്റ്റുകളും പറയുന്നുണ്ട്. ഇത് ഇതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തീസ്റ്റുകൾ അംഗീകരിക്കുന്നുണ്ട്, ഇന്ന് ഈ അടിമത്തമൊക്കെ വളരെ മോശമാണ് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് അവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ അന്ന് വന്ന ഒരു ദൈവമോ അല്ലെങ്കിൽ ഒരു ഒരു പ്രവാചകനോ ഇതിനെതിരെ ഒന്നും തന്നെ പറയാൻ ഉള്ള ഒരു എന്താ പറയുക അറിവോ ധാർമ്മിക മൂല്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇത് എന്തിനായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് വീണ്ടും നാച്ചുറലിസ്റ്റാണ്. കാരണം നാച്ചുറലിസ്റ്റിൽ ഇന്റലിജന്റ് ബീങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ധാർമ്മിക മൂല്യങ്ങൾ കൃത്യമായിട്ട് അറിയാനുള്ള ഒരു കഴിവുണ്ടാവണമെന്നില്ല. അവർ ഭയങ്കര റീസണിങ്ങും ഭയങ്കര ട്രയൽ ആൻഡ് എററിലൂടെ ആയിരിക്കും ധാർമ്മിക മൂല്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അവരിങ്ങനെ ഒരു വളരെ സ്ലോ ആയിട്ടുള്ള സ്ലോ ആൻഡ് സ്റ്റഡി പ്രോഗ്രസ്സിനായിരിക്കും അവർ നോക്കുന്നത്.
നോൺ റെസിസ്റ്റന്റ് നോൺ ബിലീവേഴ്സ് നമ്മളെ പോലെയുള്ള ആളുകൾ, അതായത് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് തെളിവ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാം, നമുക്ക് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിനോടൊരു ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള അതിയായ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ റെസിസ്റ്റ് ചെയ്യണില്ല തെളിവ്, ഞങ്ങൾ വേണ്ട അന്ന് രാവിലെ വിശ്വസിക്കേണ്ട, എനിക്ക് ഭയങ്കര എന്താ വിശ്വസിക്കാണ്ടിരിക്കാൻ ഭയങ്കര ടെൻഡൻസിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതില് പഠിച്ചു പോകുന്നില്ല, നമ്മൾ നോൺ റെസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിനുള്ള തെളിവ് കിട്ടണമില്ല, നാച്ചുറലിസ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ദൈവത്തിനുള്ള തെളിവ് കിട്ടില്ല, കാരണം ദൈവമല്ല. പക്ഷെ തീസ് ആണെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ നമ്മളായിട്ടൊരു മീനിങ് ഫുൾ കണക്ഷൻ, നമ്മൾ നോൺ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഞങ്ങൾ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളൊക്കെ തരാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് കാണാനില്ല. വിച്ച് ഈസ് പെർഫെക്റ്റ്ലി എക്സ്പെക്റ്റഡ് അണ്ടർ നാച്ചുറലിസം. തീസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തെങ്കിലും അഡീഷണൽ സാധനം കൊണ്ടുവരേണ്ടി വരും. ലൈക്ക് ഇപ്പോ ദൈവത്തിന് താല്പര്യമില്ല, എല്ലാവരെയും അങ്ങോട്ട് എന്താ എല്ലാവരും അങ്ങോട്ട് വിശ്വാസികളായി വരണ്ട എന്നുള്ള, നരകത്തിലേക്ക് കുറച്ച് ആൾക്കാരെങ്കിലും വേണം എന്നുള്ള ഒരു എന്താ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾ പറയും തോറും നിങ്ങളുടെ തിയറി മോശമായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അഡീഷണൽ സാധനം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണത് ഞങ്ങൾ ഞങ്ങളുടെ നാച്ചുറലിസം എന്നുള്ള സിമ്പിൾ ഒറ്റ ഹൈപ്പോതെസിസ്, ഒരു ഓക്സിലറി ഹൈപ്പോതെസിസ്, അതായത് അഡീഷണൽ ആയിട്ട് ഒരു ക്ലെയിം വെക്കാണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നോൺ റെസിസ്റ്റന്റ് നോൺ ബിലീവേഴ്സ് എന്നുള്ളത് ഈസ് എൻ എവിഡൻസ് ഫോർ നാച്ചുറലിസം.
ഈ അടുത്തത് ഫോമ ബിലീവേഴ്സ്. സോ നമ്മൾ കാണുന്ന ഒരു ഫിനോമിനനാണ്, അതായത് ഈ അപ്പോളജിസ്റ്റ് ആയിട്ട് ഒരുപാട് ഈ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ പോയിട്ട് എത്തീസ്റ്റ് ആവുന്നവർ, അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് റിലീജിയൻ എടുത്തിട്ട് തീസ്റ്റ് ആയിരുന്നു പക്ഷേ ഫിലോസഫി ഓഫ് റിലീജിയൻ വന്നതിന് ശേഷം അത് പഠിച്ചിട്ട് എത്തീസ്റ്റ് ആവുന്നവർ, പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഈ ഡിബേറ്റുകൾ പങ്കെടുക്കണം, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണം, അങ്ങനെ പഠിച്ച് 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 അവസാനം എത്തീസ്റ്റ് ആകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എവിടെയാണ് എക്സ്പെക്ട് ചെയ്യുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും, ദൈവത്തെക്കുറിച്ച് കൂടുതൽ ലോജിക്കലായിട്ട് ചിന്തിച്ച് അതിനോടുള്ള അറിവ് സമ്പാദിക്കുമ്പോൾ ഒരുപാട് പേരുടെ വിശ്വാസം പോകുന്നുണ്ട് എന്ന ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഡേറ്റ നമ്മൾ തീസത്തി എക്സ്പെക്ട് ചെയ്യില്ല. കാരണം ഒരു ഗോഡ് ഉണ്ടെങ്കിൽ ആ ഗോഡിൻ്റെ ഉദ്ദേശം നമ്മളെ എന്നെ അറിയണമെന്നും എന്നെ മനസ്സിലാക്കണമെന്നും ബുദ്ധിപരമായിട്ട് ആളുകൾ എന്നെ അറിയണമെന്നുമാണ് എങ്കിൽ ഈ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ദൈവം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിൽ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്ന ആളുകൾ കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് എത്തുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു സംഭവമല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് ഇതിൽ നിന്ന് മാറി, ഓക്കെ ഇതൊക്കെ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കി ഒരുപാട് ആൾ, ഇപ്പോൾ ഫിലോസഫിയിലൊക്കെ അത് വളരെ കോമൺ ട്രെൻഡാണ്, ഫിലോസഫി എടുക്കും, ഫിലോസഫി ഓഫ് റിലീജിയൻ വരും, എന്നിട്ട് അത് പഠിച്ച് ആർഗ്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്കും അവർ സ്ട്രോങ് എത്തീസ്റ്റഡ് ആയിരിക്കും, അവരൊരു ഫിലോസഫർ ആവുന്നത്, ഒരു ഫിലോസഫർ ആയി കഴിയുമ്പോൾ അവരൊരു ഫുൾ എത്തീസ്റ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. ഇത് എഗെയിൻ എക്സ്പെക്റ്റഡ് ഇൻ നാച്ചുറലിസം ആണ്. കാരണം ഇങ്ങനെ റോങ് ബിലീവ്സ് ഉണ്ടായിരിക്കും, ആ റോങ് ബിലീവ്സിലേക്ക് നമ്മളിങ്ങനെ പഠിക്കും തോറും അല്ലെങ്കിൽ അറിയും തോറും നമുക്ക് അതിൽ നിന്ന് ബിലീവ്സ് മാറുന്നു. പിന്നെ ഇത് നേരത്തെ തിരിച്ച് സംഭവിക്കും കേട്ടോ, ഈ എത്തീസ്റ്റുകൾ തീസ്റ്റും ഒക്കെ, കാരണം ബിലീവ്സ് ഇങ്ങനെ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നതൊക്കെ പോസിബിൾ ആണ്. ബട്ട് മെയിൻലി ഫോർമർ ബിലീവേഴ്സ്, അതായത് വിശ്വാസമുള്ള ആളുകൾ കൂടുതൽ ദൈവത്തെ പഠിച്ച് എത്തീസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് പേരെ ഇങ്ങനെ അറിയാം, പണ്ട് വിശ്വാസിയായിരുന്നു പക്ഷെ ഞാൻ പഠിക്കാൻ പോയി 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 ദൈവത്തോട് അടുക്കാൻ ശ്രമിച്ചപ്പോൾ അകന്നുപോയി. ഇത് നാച്ചുറലിസത്തിന് ഫേവർ ചെയ്യുന്നുണ്ട്, ഇത് തീസത്തെ ഒട്ടും ഫേവർ ചെയ്യുന്നില്ല.
ലൈഫ് ലോങ് സീക്കേഴ്സ് നേരത്തെ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഡ് പോർഷൻ, അതായത് ഇപ്പോ നമ്മള് നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോ സാറിന് വിശ്വാസം പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്നു, മരണം വരെ അന്വേഷിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്തുന്നുള്ളത്. പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാരെന്താ ഇങ്ങനെ അന്വേഷിച്ച അന്വേഷിച്ച് മരണം വരെ അന്വേഷിച്ച് മരിച്ചും പോയിട്ട് അങ്ങനെ അന്വേഷണം മുട്ടിപ്പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങള് മരണം വരെ അന്വേഷിച്ചിട്ടും ദൈവമായിട്ട് ഒരു കണക്ഷൻ കിട്ടാതെ അല്ലെങ്കിൽ ദൈവത്തിനെ കണ്ടെത്താൻ കഴിയാത്തത് നാച്ചുറലിസ്റ്റിനാണ് എക്സ്പെക്റ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചുറലിസ്റ്റിന് ദൈവമല്ല, അപ്പോ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. പക്ഷെ തീസത്തിന് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നില്ല, എന്തുകൊണ്ട് ഇവർക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം മരണം വരെ അന്വേഷിച്ചിട്ടും ജീവിതകാലം മുഴുവൻ നോൺ റെസിസ്റ്റന്റ് ആയിട്ട് അന്വേഷിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള മനുഷ്യന്മാർക്ക് ദൈവത്തിന് അടുക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ പറ്റി അറിയാനോ ആ വെളിച്ചം പകർന്നു കിട്ടാനോ എന്നുള്ള കഴിവ് ഒരു ഒരു എന്താ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നില്ല ദൈവം എന്നുള്ളത് സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം തീസത്തിൽ. പക്ഷെ നാച്ചുറലിസ്റ്റിൽ പെർഫെക്റ്റ്ലി എക്സ്പെക്റ്റഡ് ആണ്. സോ ലൈഫ് ലോങ് സീക്കേഴ്സ് മരണം വരെ എന്താ സത്യം അന്വേഷിച്ചിട്ടും ദൈവത്തിലേക്ക് എത്താത്ത ആളുകൾ എന്ന് പറയുന്നത് എന്താണ് നാച്ചുറലിസ്റ്റിന് ഫേവർ ചെയ്യുന്ന ഒരു എവിഡൻസ് ആണ്, തീസത്തിന് ഫേവർ ചെയ്യുന്നതല്ല.
യാ സോ കൺവേർട്സ് ടു നോൺ തീസ്റ്റിക് റിലീജിയൻസ്. കൺവേർട്സ് ടു നോൺ തീസ്റ്റിക് റിലീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ ഉള്ള അത് എത്തീസ്റ്റ് ആവുന്നു, അതിനോടുകൂടി തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു രണ്ട് നീ ഒരു പോയിന്റ് ആയിട്ട് കാണാം, ബട്ട് രണ്ട് പോയിന്റ് ആയിട്ടാണ് ജെഫ്രി ഇതിനെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മളിതിനെ രണ്ടായിട്ട് പറയുന്നുള്ളൂ. അതായത് പല ആളുകളും നോൺ തീസ്റ്റിക് റിലീജിയൻസിലേക്ക് പോകുന്നുണ്ട്, നോൺ തീസ്റ്റിക് റിലീജിയൻസിലേക്ക് ഭയങ്കരമായിട്ട് അന്വേഷിച്ച് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കും തോറും അവർ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും, ഇപ്പോൾ ബുദ്ധ ദൈവമില്ലാത്ത അല്ലെങ്കിൽ ക്രിയേറ്ററോ അങ്ങനെ ഒരു ഓൾമൈറ്റി വർഷിപ്പിലൊന്നും ഇല്ലാത്ത പലതരം റിലീജിയൻസിലേക്ക് കൊണ്ട്, ഇപ്പോൾ ബുദ്ധിസം ഒക്കെ ഭയങ്കര ഫേമസ് ആവുന്ന ഒരു കാലഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റീസൺ ഇതാണ്. അവർ അൾട്ടിമേറ്റ് അന്വേഷിച്ച് പോകുന്നു, പക്ഷെ അവർക്ക് എന്തെങ്കിലും വാല്യൂസും സ്പിരിച്വൽ സിസ്റ്റം കിട്ടണമെങ്കിൽ അവർക്ക് എക്സിസ്റ്റിംഗ് തീസ്റ്റിക് സിസ്റ്റത്തിൽ കിട്ടാതെ അവർ നോൺ തീസ്റ്റിക് റിലീജിയൻസ് ബുദ്ധിസം പോലുള്ള അല്ലെങ്കിൽ വേറെ കുറെ റിലീജിയൻസ് എനിക്ക് ഇപ്പോൾ പേര് ഓർമ്മ വരുന്നില്ല, ഇതിനും അറിയാമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, എന്തൊക്കെയായിരുന്നു നോൺ തീസ്റ്റിക് റിലീജിയൻസ്, ബുദ്ധിസം ഒന്നാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള റിലീജിയൻസിലേക്ക് അവർ കൺവേർട്ട് ആവുന്നുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ആ പോയിന്റുമായിട്ട് ചേർത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു ഫിനോമിനം നമ്മൾ എവിടെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക? ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ലെസ് എക്സ്പെക്ടഡ്. ഈ നാച്ചുറലിസ്റ്റ് എക്സ്പെക്ട് ചെയ്താലും ഇല്ലെങ്കിലും തീസത്തിൽ എന്തായാലും ലെസ് എക്സ്പെക്ടഡ് ആണെന്ന് നമുക്കറിയാം. കാരണം തീസത്തിൽ ആളുകൾ നോൺ തീസ്റ്റിക് റിലീജിയൻസിലേക്ക് പോവുക എന്നത് ദൈവം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ദൈവത്തിന് എന്നെ അറിയണം ആളുകൾ എന്ന ഉദ്ദേശമാണുള്ളത്, ആളുകൾ ശരിയായുള്ള ദൈവത്തെ അറിഞ്ഞ് അതിലേക്ക് വരിക എന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതൊരു ടെസ്റ്റ് ആണെങ്കിൽ ദൈവം അതിനുള്ള കാര്യങ്ങൾ ഇവിടെ വെക്കേണ്ടതാണ്, ബട്ട് അത് നമ്മൾക്ക് കാണുന്നില്ല.
ഐസൊലേറ്റഡ് നോൺ തീസ്റ്റുകൾ, അതായത് ഈ പല എന്ത് വിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട്, അവർക്കൊന്നും ഈ ദൈവത്തിന്റെ കൺസെപ്റ്റ്, അതായത് സർവശക്തനും സർവജ്ഞാനിയും ധാർമ്മികനും, ഇനി പോട്ടെ എന്താ റിലീജിയസ് ആയിട്ടുള്ള പല റിലീജിയനും പറയുന്നുണ്ട് പല സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ദൈവം, അതൊക്കെ പോട്ടെ, നമുക്ക് പൊതുവായിട്ടുള്ള കൺസെപ്റ്റിന് എടുക്കാം, അതായത് ക്ലാസിക്കൽ തീസത്തിന്റെ ഈ ഒരു സർവശക്തനും സർവജ്ഞാനും ഇത്തരത്തിലൊരു കൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലാണ്ട്, അതായത് ചിന്തിക്കാനുള്ള കഴിവ് മീൻസ് അതിലൊരു സാഹചര്യം പോലും ഇല്ലാണ്ട് മരിച്ച് ജീവിച്ച് മരിച്ചു പോണ ആളുകളുണ്ട്. ഇപ്പോ പല എന്താ ഐലൻഡുകളിലും അവർക്കൊന്നും ഇത്തരത്തിലുള്ള ദൈവത്തിന്റെ ഒരു കൺസെപ്റ്റ് പോലും ഇല്ല. അവർ ചിലപ്പോൾ പ്രകൃതിയിലൊക്കെ ആരാധിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പല കല്ലൊക്കെ വെച്ച് ആരാധിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഈ എന്താ ഈ തീസം പറയണ ഹൈപ്പോതെസിസ്, അതായത് ഒരു സർവശക്തനും സർവജ്ഞാനിയും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ ദൈവം ഉണ്ട് എന്നുള്ള ഒരു തരം ഒരു എന്താ ഒരു ഐഡിയ അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള പോലും സാഹചര്യം കിട്ടാതെ ഇഷ്ടം പോലെ ആളുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകള് നാച്ചുറലിസ്റ്റിൽ എക്സ്പെക്ടഡ് ആണ്, കാരണം കൾച്ചറലി ആണ് ഇത്തരത്തിലുള്ള തീസം എന്നുള്ള ഐഡിയ ഒക്കെ സ്പ്രെഡായി പോവുക, ഏതില് നാച്ചുറലിസ്റ്റിൽ അങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ തന്നെ. പക്ഷേ എന്താ തീസത്തിൽ സോറി നാച്ചുറലിസ്റ്റിൽ, അപ്പൊ തീസത്തിലാണെങ്കിൽ എങ്ങനെ ആയിരിക്കണം? തീസത്തിലാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഈക്വലി ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ദൈവം കൊടുക്കും, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിനെ പറ്റിയിട്ട് ഐഡിയ ദൈവം തന്നെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അവിടെ സംതിങ് ഫോൾട്ടി, എന്തോ എന്തോ പ്രശ്നം ഉണ്ട്, അപ്പൊ അതിന് ദൈവം അഡീഷണൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഈ ആ എക്സ്പ്ലെയിൻ ചെയ്യുമോറും നിങ്ങൾ കുഴിയിലോട്ട് പൊക്കോണ്ടേയിരിക്കും. അപ്പോ ഈ ഒരു ഐസൊലേറ്റഡ് നോൺ തീസ്റ്റുകൾ, ദൈവത്തിന്റെ കൺസെപ്റ്റ് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാഹചര്യം കിട്ടാത്ത എന്താ നോൺ തീസ്റ്റുകൾ എന്നുള്ളത്, ആഗ്നോസ്റ്റുകൾ ആയിക്കോട്ടെ എത്തീസ്റ്റുകൾ ആയിക്കോട്ടെ, അവര് എന്താണ് നാച്ചുറലിസ്റ്റിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ തീസ്റ്റിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള
ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തീസ്റ്റിക് ബിലീവ്, അതല്ലെങ്കിൽ നമ്മളിപ്പോ തീസം എടുക്കുകയാണെങ്കിൽ അതും ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഒന്നും അല്ല. അതായത് ഇപ്പം സൗദി അറേബ്യ നോക്കുമ്പോൾ 90% ആളുകൾ മുസ്ലിമാണ്, ബാങ്കോക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ തായ്ലൻഡ് നോക്കുമ്പോൾ 90% ആളുകൾ ബുദ്ധിസ്റ്റ് ആണ്, ഇന്ത്യ നോക്കുമ്പോൾ മെജോറിറ്റി ആളുകൾ ഹിന്ദുയിസം ആണ്. അപ്പോൾ ഈ തീസ്റ്റിക് ബിലീഫ് എല്ലാം തന്നെ വേരീഡ് അക്രോസ് ജോഗ്രഫിയാണ്. പലരും തീസ്റ്റ് ആവുന്നത് അവിടുത്തെയുള്ള കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്താണ്, ആ ജോഗ്രഫിയിൽ നടക്കുന്ന ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്താണ് എന്ന് നോക്കിയിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ നാച്ചുറലിസത്തിനാണ് പറ്റുക. കാരണം നാച്ചുറലിസത്തിൽ ഇത് എക്സ്പെക്റ്റഡ് ആണ്, എന്ത് ആളുകൾ ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള വ്യൂസും വാല്യൂസും കൾച്ചറും ഹിസ്റ്ററി എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആവുന്നത്. അപ്പോൾ ആ ഓരോ ആളുകളും ഓരോ കൾച്ചർ ഉണ്ടാകുന്നു, ഓരോ ബിലീഫ്സ് ഉണ്ടാകുന്നു, ഓരോ ഓരോ ജോഗ്രഫിക്കും ഓരോ ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ റിലീജിയസ് ബിലീഫ്സും അവിടെ വേറെ രീതിയിലായിരിക്കും വരുന്നത്. ബട്ട് നാച്ചുറലിസത്തിൽ സോറി തീസത്തിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള അതിനൊരു ഗുഡ് എക്സ്പ്ലനേഷൻ ഇല്ല. നാച്ചുറലിസത്തിൽ ഇത് ഡയറക്റ്റ് എക്സ്പ്ലെയിൻഡ് ആണ്. ബിലീഫ്സ് ഉണ്ടെങ്കിൽ കാരണം എല്ലാവർക്കും വേറെ ബിലീഫ്സ് ഉണ്ട്, ദേ വിൽ ഫോം ബിലീഫ്സ് അക്കോർഡിംഗ് ടു വെയർ ദേ ലീവ്. തീസം അറിയില്ല എങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നറിയില്ല. തീസ്റ്റിൽ നിന്നൊരു നല്ലൊരു എക്സ്പ്ലനേഷൻ ഇല്ലാന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഫിലോസഫേഴ്സ് പോലും എന്താ പറയുന്നത് പറഞ്ഞിട്ടുള്ളത് ഒരു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഹാർഡ് ടു ആൻസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാ ഓക്കെ, സോ അടുത്തേക്ക് പോകാം.
യാ ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തിയിസ്റ്റിക് ബിലീഫ്, ഇത് വീണ്ടും നമുക്ക് ഹിസ്റ്ററിയിലോട്ട് പോവാം. ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ദൈവവിശ്വാസം എന്നുള്ള സംഭവം ഇഷ്ടം പോലെ മാറിയിട്ടുണ്ട്. അപ്പൊ പണ്ട് എങ്ങനെയായിരുന്നു ദൈവവിശ്വാസം? പണ്ട് നമ്മള് പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിച്ചു, പിന്നെ എന്താ കല്ലുകളെ വെച്ച് ആരാധിച്ചു, പിന്നെ എന്താ ദൈവം എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു, അത് പല ദൈവങ്ങളൊക്കെ ആദ്യം, പിന്നെന്തായി, പിന്നെ ഏകദൈവം എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. അപ്പൊ അതിലേക്ക് ആളുകൾ കൂടുതൽ എന്താ അതിലേക്ക് കൂടുതൽ താല്പര്യം വന്നു. ഇങ്ങനെ നമ്മൾ ടൈം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തീസം എന്നുള്ള സംഭവം, അതായത് ദൈവവിശ്വാസം എന്നുള്ള സംഭവം മാറി മാറി വന്നിട്ടുണ്ട്. നാച്ചുറലിസം ആണെങ്കിൽ ഇത് എക്സ്പെക്റ്റഡ് ആണ്, കാരണം ആളുകൾ പല മണ്ടത്തരങ്ങൾ വിശ്വസിക്കും, അവരുടെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോ എന്ത് അവർക്ക് ദൈവം എന്നുള്ള കൺസെപ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. അവര് അവര് റാഷണൽ ആവും തോറും, അവരെ കൾച്ചർ ഡെവലപ്പ് ആവും തോറും അവര് അവരുടെ ദൈവം എന്നുള്ള കൺസെപ്റ്റ് കൂടുതൽ റിഫൈൻ ചെയ്ത് ചെത്തിമിനുക്കി നല്ല രീതിയിൽ മാക്സിമം ന്യായങ്ങൾ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ആക്കാൻ ശ്രമിക്കും. പക്ഷേ തീസത്തിലാണെങ്കിൽ എന്താ എന്താ ഇപ്പോഴത്തെ ആളുകൾക്ക് മാത്രം എന്താ പ്രത്യേക വെളിപാട് കൊടുക്കാൻ വേണ്ടി ഇപ്പോ എന്താ ഈ മാക്സിമലി ഗ്രേറ്റ് തീസം, ഇപ്പോ എന്താ ആൻസലത്തിന് ഈ ഒരു ദൈവം ഒരു മാക്സിമലി ഗ്രേറ്റ് ബീങ് ആണ് ആൻസലത്തിന് കൊടുത്തു, ആൻസലത്തിന് മുമ്പുള്ള ആൾക്കാർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ഐഡിയ കൊടുത്തിട്ടില്ല. പണ്ടത്തെ കാട്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ ആൻസിസ്റ്റേഴ്സിനൊന്നും ഒരു മാക്സിമലി ഗ്രേറ്റ് ബീങ്ങിനെ പറ്റിയുള്ള ഐഡിയ ദൈവം കൊടുത്തിട്ടില്ല, ആൻസലം വന്ന് രൂപീകരിക്കാൻ. നാച്ചുറലിസം ആണെങ്കിൽ ഇത് എക്സ്പെക്റ്റഡ് ആണ്, കാരണം ആളുകൾ കൂടുതൽ ചിന്തിച്ചു, കൂടുതൽ ഐഡിയ കിട്ടി, അവർ അവരുടെ വിശ്വാസങ്ങളെ കൂടുതൽ റിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ തീസം ആണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശ്വാസം എന്താ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ആയി കിടക്കണം, ഇങ്ങനെ ചേഞ്ച് വന്ന് ടൈം കൂടുന്തോറും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് തീസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹാർഡാണ്. അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് എടുക്കാണ്ട് ഒരു രക്ഷയില്ല, എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സ് എടുക്കേണ്ടി വരും. എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആയി എന്താ മോണോതീസം, അതായത് ഒമ്നിതീസം, ഒമ്നിപൊട്ടന്റ് ഒമ്നീഷ്യന്റ് ഒമ്നിബെനവലന്റ് ഗോഡ് എന്നുള്ള ഈ ഐഡിയ ആളുകൾക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് ഇത്ര ടൈം ലേറ്റ് ആയി എന്നുള്ളതൊക്കെ അഡീഷണലി എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നാച്ചുറലിസ്റ്റ് ഇതെല്ലാം എക്സ്പെക്റ്റഡ് ആണ്. യെസ്
ഒന്ന്, ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിനൊരു കൃത്യമായ ഉത്തരം ഒരു മതഗ്രന്ഥവും പറയുന്നില്ല. പഴയ പറഞ്ഞത് ഒരു ടെസ്റ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവം ഇതിന് ടെസ്റ്റ് ചെയ്യുന്നത്, ഈ ടെസ്റ്റിനുള്ള ഉദ്ദേശം എന്താണ്, എല്ലാം അറിയുന്ന എല്ലാം എന്താ പറയുന്നേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, എല്ലാം സർവശക്തനുമാണ് സർവജ്ഞാനിയാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മൾ എന്തിനു ടെസ്റ്റ് ചെയ്യുന്നു, ആ ടെസ്റ്റിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഓക്കെ ആ ടെസ്റ്റ് നമ്മളെ നല്ലതാരാന്ന് കണ്ടുപിടിക്കാനാണ്. പക്ഷെ നല്ലതാരെന്ന് കണ്ടുപിടിച്ചിട്ട് എന്തിനാണ്? അപ്പൊ അതുപോലെ പറയാം, അത് സ്വർഗത്തിൽ വിടാനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സ്വർഗത്തിൽ വിട്ടിട്ട് എന്താണ്? അപ്പൊ സ്വർഗത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ് പർപ്പസ്. അപ്പൊ എന്താണ് ആ പർപ്പസ്, എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരവില്ല. വ്യക്തമായ ഉത്തരവില്ല എന്ന് മാത്രമല്ല, ഇന്ന് വരെയുള്ള ഒരു ദൈവവും അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥവും ആ ഒരു സംഭവങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ ഒരു സംഭവം ഭയങ്കര ഡിഫീറ്ററാണ് തീസത്തിന്. കാരണം ദൈവം ഉണ്ടാക്കി, ദൈവം നമുക്ക് പർപ്പസ് തന്നിട്ടുണ്ടെന്ന് പറയുന്നത് എന്താ, ആ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് ആകെ അറിയാവുന്ന ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ദൈവം പറയുന്നത് കേൾക്കണം എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, അതിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്, സ്വർഗത്തിൽ പോകുന്ന എന്തിനാണ്, എന്തിനാണ് സ്വർഗത്തിൽ പോകുക എന്ന നിർബന്ധം വെക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു ഉത്തരങ്ങളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടാവുകയില്ല. നാച്ചുറലിസം ശരിയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇന്റലിജന്റ് ലൈഫിനോ ഹ്യൂമൻസിനോ അങ്ങനെ ഒരു ഓവറോൾ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവുകയില്ല. ആ പർപ്പസ് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോ പർപ്പസ് കണ്ടത്, ചിലർ റിലീജിയനിലേക്ക് പോകും, ചിലർ എന്തോ ഹിഡോണിസത്തിലേക്ക് പോകും, ചിലർ നൈലിസത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാച്ചുറലിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ തീസത്തിന് ഇങ്ങനെ പറഞ്ഞ പോലെ ടെസ്റ്റ് ഉണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, സാത്താനുണ്ട്, ഈബിലീസ് ഉണ്ട്, ഇതുണ്ട്, ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കും. അതിലൊന്നും തെളിവുകൾ അവർക്ക് തരാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു 10,000 ക്ലെയിംസ് വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് ഇതാണ് പർപ്പസ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ നാച്ചുറലിസത്തിൽ ഇത് വളരെ ഇപ്പോഴത്തെ ഡേറ്റ വളരെ പെർഫെക്റ്റ്ലി എക്സ്പ്ലെയിൻഡ് ആണ്. യാ, സോ ലാസ്റ്റ് അതിലേക്ക് പോവാം.
യെസ്, അപ്പോ 25-ാമത്തെ എവിഡൻസ് ആണ് ദ ഡിസ്ട്രിബ്യൂഷൻ ടൈപ്സ് ആൻഡ് എഫക്ട്സ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ്. എന്താ വെച്ചാൽ നമ്മള് പല പല ആളുകളും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തു, ദൈവത്തെ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും അവര് പല രീതിയിലാണ് അറിയുന്നത്. ഇപ്പോ ക്രിസ്ത്യാനിറ്റിയിലെ ആള് ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ യേശുവിനെയും കാണാം, യേശു വന്നിട്ട് തൊട്ട് എഴുന്നേൽപ്പിക്കുന്നതൊക്കെ കാണാം. ഇസ്ലാമിലാണെങ്കിൽ ചിലപ്പോൾ വല്ല വിളിച്ചോ അല്ലെങ്കിൽ ഇസ്ലാമിലെ ദൈവത്തിന് അങ്ങനെ എന്താ അവയവങ്ങൾ ഉണ്ടോ എന്നുള്ളതറിയില്ല. അപ്പൊ ഇനി വല്ല വിളിച്ചോ അല്ലെങ്കിൽ അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വല്ല ആ റിലീജിയനുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടുക. പക്ഷെ എന്താ പറയുക, റിലീജിയനിൽ പെട്ട ആൾക്കാർക്കാണെങ്കിൽ അവര് എക്സ്പീരിയൻസ് ആണ് കിട്ടുക. അപ്പൊ ഇത് നാച്ചുറലിസം ആണെങ്കിൽ ഇത് എക്സ്പെക്റ്റഡ് ആണ്, കാരണം സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് ആ വിശ്വസിച്ചതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഹലൂസിനേഷൻസ് വരും എന്നുള്ളത് നാച്ചുറലിസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ, അതായത് എന്തെങ്കിലും എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടും അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചും ഡിഫറെന്റ് ടൈപ്പ് പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ വരിക, അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ആവും വരിക. പക്ഷെ തീസത്തിലാണെങ്കിൽ ശരിക്കും എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ ഒരു ജനറൽ എക്സ്പീരിയൻസ് ആയിരുന്നത്, ഒറ്റ ദൈവമാണുള്ളത്, അദ്ദേഹമാണ് എല്ലാവരും പരിപാലിക്കണം. അങ്ങനെ കുറെ റിലീജിയൻസ് ഒന്നും ഇല്ല. അദ്ദേഹത്തിന്റെ റിലീജിയൻ ഏതാണോ അതുമായി ബന്ധപ്പെട്ട എന്താ കാര്യ എക്സ്പീരിയൻസുകളാണ് ആളുകൾ കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്, ഡിസ്ട്രിബ്യൂട്ടർ റേഞ്ച് ഓഫ് എക്സ്പീരിയൻസ് ആണ്. പല ആളുകൾക്കും പല തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. അവരെ തട്ടിപ്പും അതേ എന്ന് പറയണത് അതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ആണ് അവർ കിട്ടണം. അപ്പൊ നമ്മൾ ഒരാളോട് ഇപ്പൊ ഒരു പുതിയ മതം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ആ ഒരു മതത്തിൽ പറയുന്ന എക്സ്പീരിയൻസ് ആവും, അയാൾക്ക് ദൈവത്തിന് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ വന്ന് പറയാം. ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസുകൾ, റിലീജിയസ് എക്സ്പീരിയൻസുകൾ എന്തിലാണ്? നാച്ചുറലിസ്റ്റിൽ എക്സ്പെക്ടഡ് ആണ്. പക്ഷെ തീസത്തിൽ ഒരു യൂണിഫൈഡ് എക്സ്പീരിയൻസ് ആണ് എക്സ്പെക്ടഡ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് വരുന്നു? എന്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ തോന്നിയത് അവർക്ക് അവരണ്ട് വിശ്വസിക്കണ എല്ലാ എന്തായാലും എല്ലാം കൂടി ശരിയാവില്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് തെറ്റ ഏതെങ്കിലും ഒന്നൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. അപ്പൊ തെറ്റായ എക്സ്പീരിയൻസുകളൊക്കെ എന്തൊക്കെ എങ്ങനെ ഇവർക്ക് വരുന്നു എന്നുള്ളത് തീസത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നാച്ചുറലിസ്റ്റിൽ എല്ലാം തെറ്റായതുകൊണ്ട് തന്നെ അവരുടെ അനുസരിച്ച് എക്സ്പീരിയൻസ് വരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. യാ സോ ദാറ്റ്സ് ഇറ്റ്. 25 ലൈൻ ഓഫ് എവിഡൻസ് പ്രതീക്ഷിച്ചു.
യാ സോറി. യാ ഇതായിരുന്നു നമ്മുടെ 25. പലതും നിങ്ങൾക്ക് തോന്നിയിട്ടാണ്, ഓക്കെ വളരെ ഇതൊക്കെ ട്രിവ്യൽ എവിഡൻസ് അല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ എവിഡൻസ് അങ്ങനെ ഒരു പാക്ക് ചെയ്ത് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളത് പ്രസന്റ് ചെയ്തതാണ്. കാരണം മിക്കവാർക്കും പറയുമ്പോൾ ആ ശരിയാണല്ലോ, ഇത് ഇത് നമ്മുടെ എല്ലാം മനസ്സിൽ തന്നെ ഉണ്ട് എന്ന് തന്നെ തോന്നുന്ന സംഭവമാണ്. പക്ഷെ അത് കുറച്ചും കൂടെ പോയിന്റ് പോയിന്റ് ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. നമുക്കത് എടുത്തെടുത്തെടുത്ത് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. മിക്കവാർക്കും ഈ 25ലൊരു എനിക്കൊന്ന് 90% കാര്യങ്ങൾ ഇൻഡ്യൂട്ടീവ്ലി തോന്നുന്നുണ്ടായിരിക്കും. ബട്ട് എന്നാലും ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് തെളിവ് എന്താണെന്ന്, ഇപ്പോൾ നമ്മളിങ്ങനെ ഓ ഇതെന്താണ് ചിന്തിക്കേണ്ടി വരരുത്, അതിനുവേണ്ടി നമ്മളൊന്ന് സ്ട്രക്ചറായിട്ട് പറഞ്ഞാണ്. മാത്രമല്ല ഇത് അങ്ങനെ മലയാളത്തിൽ ആരും പറഞ്ഞും കേട്ടിട്ടില്ല. ഇനി വിഗ്നു കണ്ടെത്തിയ 3 എവിഡൻസ് കൂടി പറയാം.
നമ്മൾ പിന്നെ ഓൾറെഡി എന്താ ഇത് കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ഫോർ നാച്ചുറലിസം.
വിഗ്നു ഉണ്ട് എന്നൊരു എത്തിസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഒരു എവിഡൻസ്. വിഗ്നു ഉണ്ടെങ്കിൽ
പിന്നെ പിന്നെ മാൻ ഉണ്ടെങ്കിൽ മാനിന്റെ ഒറിജിനൽ ഇന്റർപ്രിട്ടേഷൻ ആർഗ്യുമെന്റ് പറഞ്ഞു തന്നെയാണ്. അപ്പോ മാൻ എന്നെ പ്രസന്റ് ചെയ്യട്ടെ വെച്ചിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യാത്തത്. നമ്മളാ സെക്ഷനിൽ എന്താ അൺമാസ്കിംഗ് എത്തീസിന് കൊടുത്ത റിപ്ലൈയിലും പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് ഇന്റർപ്രിട്ടേഷൻ ആർഗ്യുമെന്റ്. അത് ഇന്റർപ്രിട്ടേഷൻ ആർഗ്യുമെന്റ് ഞാൻ പറയണോ എവല്യൂഷന്റെ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. കാരണം അത് ക്രിസ്ത്യാനിറ്റിക്ക് ഇസ്ലാമിനൊക്കെ വളരെ കംപ്ലീറ്റ് ഡിഫ്യൂട്ടർ ആണ് എല്ലാ റിലീജിയൻസും. അതായത് ഗോഡ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ക്ലെയിം ചെയ്യണം എല്ലാ റിലീജിയനും ആബ്സല്യൂട്ട് ഡിഫ്യൂട്ടർ ആണ്, അണ്ടർ കട്ടിംഗ് ഡിഫ്യൂട്ടർ ആണ് മാനിയുടെ ആർഗ്യുമെന്റ് ഇന്റർപ്രിട്ടേഷൻ ആർഗ്യുമെന്റ്. അപ്പോ എന്താ ഇത് നമ്മളെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റ എവിഡൻസ് എടുത്തിട്ട് ഇത് ഈ സാധനം ഇത് ഉള്ളത് കൊണ്ട് ദൈവമോടല്ല അങ്ങനെ അങ്ങനെ പറയണ്ട. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ക്യുമുലേറ്റീവ് കേസ് എന്താ ഒരു കുമ്പാരം പോലെ ബിൽഡ് ചെയ്തിട്ട് ഒരു വെയിറ്റ് ആക്കിയിട്ട് തുലാസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. നല്ല അത്യാവശ്യം താഴെ തീസ് എയർ കയറിക്കോളും. അപ്പൊ എന്താ ആ രീതിയിലാണ്. അപ്പൊ ഇനി സാധാരണ ഇങ്ങനെ ഒരു എന്താ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എത്തീസ്റ്റുകൾക്ക് എവിഡൻസ് കൊടുക്കാൻ പറ്റില്ല, നെഗേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ നെഗേഷന് എവിഡൻസ് കൊടുക്കാൻ പറ്റും, അതാണ് ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തന്നത്. ഇനി ആരെങ്കിലും എത്തീസത്തിന്റെ എവിഡൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള്
പോയല്ലോ നെറ്റ് പോയല്ലോ
എന്താ അധികം ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാ. മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതായത് ഇത് ഇതിപ്പോ ദൈവം ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൂടെ എന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ദൈവം ഉണ്ടെങ്കിൽ എക്സ്പെക്ട്
കുറച്ച് നെറ്റ് പ്രോബ്ലം ഉണ്ട്.
എക്സ്പെക്റ്റഡ് എന്നുള്ളത്. സോ ആ ഒരു പോയിന്റും ഇതിന് പ്രയർ പ്രോബിലിറ്റി എന്ന് പറയാം. അതായത് ഹൈപ്പോതെസിസിന്റെ ഓവറാൾ പ്രോബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യണത്. ഇവരിങ്ങനെ ക്ലെയിമുകൾ കൂട്ടിക്കൊണ്ടും തോറും ഈ എന്താ സാധനം മോശമായിക്കൊണ്ടേ ഇരിക്കുക ചെയ്യും. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അവര് അവരുടെ ദൈവത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി എത്ര അഡീഷണൽ കാര്യം പറയണോ അത്രത്തോളം കൂളായിക്കൊണ്ടേ ഇരിക്കുക അവരുടെ ഹൈപ്പോതെസിസ്.
സോ ഇബ്രാഹിം ഇബ്രാഹിം അതിന് മുമ്പ് ഗോകുൽ കൃഷ്ണ ചോദിച്ചിട്ടുണ്ട്, ഈയിടെ ലൈവ് മാത്രമല്ലോ വീഡിയോ ഒന്നും കണ്ട. വീഡിയോ വരാൻ നമ്മുടെ വീഡിയോ എഡിറ്റർ കുറച്ച് ബിസി ആയിപ്പോയി, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിപ്പോയി. നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യാം ഇനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം ഇങ്ങനെ അങ്ങ് പോട്ടെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് മന്ത് തൊട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് റീഗ്രൂപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ കൂട്ടാനുള്ള പ്ലാനൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ബട്ട് ഇപ്പോൾ ഒന്ന് സഹകരിക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കണം. പിന്നെ നമ്മൾ ലൈവ് ഒക്കെ
പ്ലാൻ
ഉണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നത് പാർസിമോണി ആർഗ്യുമെന്റിനെ പറ്റി എന്താണ്. പാർസിമോണി ആർഗ്യുമെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കംസ് റേസർ എന്ന് പറയാൻ പറ്റത്തില്ല, അതിന് വേറെ താഴ്ക്കുണ്ടല്ലോ, ഷേഫേഴ്സ് റേസർ, തിരിട്ടികൾ വച്ചുവിന് ഷേഫേഴ്സ് റേസർ, അങ്ങനല്ലേ പറഞ്ഞേ. പാർസിമോണിയസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, തെളിവുകൾ നയിക്കുന്ന നിരീശ്വരവാദം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്, അത് ഇതിനെ കുറിച്ച് വേണ്ടി മാത്രമാണ്, അപ്പം നമ്മൾ വീണ്ടും അത് പറയുന്നില്ല. ഇതും ഈ സംഭവങ്ങളും ഇപ്പൊ നമ്മൾ ആ ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞ സംഭവങ്ങളും ഇപ്പൊ ഇന്ന് പറഞ്ഞ 25 എവിഡൻസും നമ്മൾ ഈ ഒരു ലൈനിൽ കൂടെ തന്നെ പാർസിമോണി വെച്ച് തന്നെയാണ് നോക്കുന്നത്. ഏതിലാണ് മോർ പ്രോബബിൾ, നാച്ചുറലിസത്തിലാണോ തീസത്തിലാണോന്ന് വെച്ചാണ് നമ്മൾ നോക്കിയത്. പിന്നെന്താണ് പ്രതീഷ്, നിങ്ങൾ ഈ ജസ്റ്റിൻ പോലെയുള്ള ടീംസുമായിട്ട് ഡിസ്കഷൻ ചെയ്യല്ലേ പ്ലീസ്? ഞാൻ വെറുതെ ബോറടിക്കുമ്പോൾ പോകുന്നതാണ്. സോ പിന്നെന്താണ് വീഡിയോ എഡിറ്റർ, എഡിറ്റർ പൊതു വഴി പെരു വഴിയിലായിരുന്നു. യെസ് ജൂഹി പറഞ്ഞ കാരണം വീഡിയോ എഡിറ്റർ ഇപ്പോൾ വഴിയിലാണ് കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എഡിറ്റിംഗ് നമ്മൾ കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നത്. ലൈവിൽ തന്നെ നമ്മുടെ മുഖം കണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അതുവരെ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് നേരത്തെ പറഞ്ഞത് നമുക്ക് ഈ ഒരു മന്ത് അങ്ങനെ പോട്ടെ, നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോസ് ഒക്കെ, കാരണം ഇപ്പോൾ സീരീസ് ഒക്കെ പകുതി നിൽക്കി നിൽക്കുകയാണ്, ആ സീരീസ് കണ്ടിന്യൂ ആണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വീണ്ടും വരും. യാ ഓക്കെ, സോ ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഐ ഡോണ്ട് നോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്, ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് ആണ് വേണ്ടത്, അത് എങ്ങനത്തെ വീഡിയോസ് ഉണ്ടെന്ന് റെക്കമെൻഡേഷൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നമ്മൾ അതിനനുസരിച്ച്. ഇത് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എത്തീസത്തിൻ്റെ ആർഗ്യുമെന്റ്സ് കിട്ടണമെന്ന്. എപ്പോഴും റിയാക്ഷൻ മാത്രം ആയി കഴിഞ്ഞാൽ ബോറായിരിക്കും, അപ്പോൾ കുറച്ച് സീരിയസ് വീഡിയോസും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇതിന് എന്തെങ്കിലും ആഡ് ചെയ്യണോ? ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അധികം ലൈവ് ഒരുപാട് നീണ്ടു പോകുന്ന ഒരു പരാതിയൊക്കെ ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിർത്താന്നുള്ള പ്ലാൻ ഉണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം.
ബ്രോഡ്ബാൻഡ് ഭയങ്കര ലാഗിംഗ് ആണ്.
ഓക്കേ ഓക്കേ, കുഴപ്പമില്ല കുഴപ്പമില്ല.
ആ നിർത്താം നിർത്താം, എന്റെ ലാഗ് ലാഗിംഗ് ആണ്, ഒന്നും ക്ലിയർ അല്ല.
ആ എന്നാ ഓക്കേ, അപ്പൊ എന്നാ ശരി എന്നാ. താങ്ക്സ്, ഐ ഓൾവേസ് പ്രിഫർ റിയാക്ഷൻ. ലാസ്റ്റ് വീഡിയോന്റെ ഒക്കെ ഒരു റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും, റിയാക്ഷൻ ചെയ്യണമെങ്കിൽ എല്ലാവരും വേണം, എങ്കിലും ഒരു വൈബ് വരത്തുള്ളൂ. എല്ലാവരും ഇപ്പം എക്സാം ടൈമും ആണ്, മാരിക്കൊക്കെ ഇപ്പൊ എക്സാം തുടങ്ങി. ഓക്കെ, എന്നാൽ നിർത്താം നമുക്ക്. ബൈ ബൈ
ബൈ.